There is a verse that I would like to share with all married couples concerning bringing up your family.
വിവാഹിതരായ നിങ്ങളെല്ലാവരോടും നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ഭവനത്തെ എങ്ങനെ പണിയണമെന്നുള്ളത് പറയുവാനായി ദൈവവചനത്തിൽ നിന്ന് ഞാനൊരു വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
You have to take it like a promise from God.
ഇത് ദൈവത്തിൽ നിന്നുള്ള ഒരു വാഗ്ദത്തമായി നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
You may never have looked at this verse in relation to family life.
ഈ വാക്യത്തെ നിങ്ങളുടെ വിവാഹ കുടുംബജീവിതത്തോട് ബന്ധപ്പെടുത്തി നിങ്ങൾ ഇതുവരെയും ചിന്തിച്ചിട്ടില്ലായിരിക്കും.
But think of it today.
എന്നാൽ ഇന്ന് നിങ്ങൾ ചിന്തിക്കുക.
Romans chapter 8.
റോമാലേഖനം 8-ാം അധ്യായം
and verse 31 and 32.
31-ഉം 32-ഉം വാക്യങ്ങൾ. റോമാലേഖനം 8-ാം അധ്യായം 31-ഉം 32-ഉം വാക്യങ്ങൾ.
What shall we say to these things? If God is for us, who is can be against us?
ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ?
And if God did not spare his own son but delivered him up for us all, how will he not also with him freely give us all things?
സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ?
Very often we hear a lot of messages on family and we think we have to do this and do that and do the other thing in order to bring up our family right.
സാധാരണഗതിയിൽ നമ്മൾ കുടുംബജീവിതത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ കുടുംബജീവിതത്തിൽ നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതായ ഒരു നിർദ്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത്.
And we don't realize that God is there to help us.
എന്നാൽ നമ്മെ ഈ കാര്യത്തിൽ സഹായിക്കുവാനായി ദൈവം സർവാത്മന ഉണ്ട് എന്നുള്ള കാര്യം നാം പലപ്പോഴും മറന്നു പോകുന്നു.
And whatever problem you may be having in your family life,
നിങ്ങളുടെ കുടുംബജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നാലും,
maybe you have a difficult wife or a difficult husband,
നിങ്ങൾക്ക് ഒരുപക്ഷെ പ്രശ്നക്കാരിയായ ഒരു ഭാര്യയോ പ്രശ്നക്കാരനായ ഒരു ഭർത്താവോ ഉണ്ടായിരിക്കാം.
There are many believers like that who have such problems.
അങ്ങനെയുള്ളതായ അനേക വിശ്വാസികളുണ്ട്.
Even John Wesley was a great mighty man of God. He had a very difficult wife.
ദൈവത്തിന്റെ ഏറ്റവും നല്ല ദാസന്മാരിൽ ഒരാളായിരുന്ന ജോൺ വെസ്ലിക്ക് വളരെ പ്രയാസകാരിയായ ഒരു ഭാര്യയാണ് ഉണ്ടായിരുന്നത്.
It did not hinder him from living a godly life or serving God.
ദൈവികമായ ഒരു ജീവിതം ജീവിക്കുന്നതിനും ദൈവത്തെ സേവിക്കുന്നതിനും ജോൺ വെസ്ലിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും ഒരു തടസ്സമായിരുന്നില്ല.
സോ വി മസ്റ്റ് നെവർ ലുക്ക് അറ്റ് സം ഡിഫിക്കൽട്ട് ഫാമിലി മെമ്പർ ആസ് ദ റീസൺ വൈ ഐ കാൻ്റ് ലിവ് എ ഗോഡ്ലി ലൈഫ്.
അതുകൊണ്ട് നാം ഒരിക്കലും നമ്മുടെ ഭവനത്തിലുള്ളതായ ഒരു വ്യക്തിയിലേക്ക് നോക്കിക്കൊണ്ട് ഇത് കാരണം എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിക്കുവാൻ കഴിയില്ല എന്ന് ചിന്തിക്കരുത്.
I know godly women who have prayed and brought their husbands not only to faith but even to grow up to serve the Lord.
എനിക്ക് ദൈവസ്വഭാവമുള്ള അനേക സഹോദരിമാരെ അറിയാം. ദൈവത്തെ അറിയാഞ്ഞ ദൈവത്തോടെതിരായി പ്രവർത്തിച്ചിരുന്ന അനേക അവരുടെ ഭർത്താക്കന്മാരെ അവരുടെ ജീവിതം കൊണ്ട് അവർ ദൈവത്തിനായി നേടിയെടുക്കുകയുണ്ടായി.
സോ റിമെമ്പർ ദിസ് വേർഡ്സ്.
അതുകൊണ്ട്
ഗോഡ് ബി ഫോർ അസ് ഹൂ ക്യാൻ ബി അഗൈൻസ്റ്റ് അസ്.
അതുകൊണ്ട് ഈ വാക്യം നാം പ്രത്യേകമായി ഒരു വാക്സത്വമായി തന്നെ ഓർക്കുക. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായിട്ട് ആര്?
ആൻഡ് ദ സെയിം വിത്ത് ഇഫ് യു ഹാവ് ഡിഫിക്കൽട്ട് ചിൽഡ്രൻ.
നിങ്ങൾക്ക് പ്രശ്നക്കാരായ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിലും ഈ കാര്യം തന്നെ അവിടെ ബാധകമാണ്.
ഇഫ് യു വേർ ബ്ലെസ്ഡ് ഇനഫ് ടു ബി ഇൻ ദ ചർച്ച് ആൻഡ് ടു ഹിയർ ദ ട്രൂത്ത് ബിഫോർ യു ഗോട്ട് മാരിഡ്.
നിങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ ദൈവത്തിന്റെ വാക്തത്വങ്ങളും വഴികളും അറിയിക്കുന്ന ഒരു സഭയിലായിരിക്കുവാനുള്ളതായ ഭാഗ്യം നിങ്ങൾക്കുണ്ടായെങ്കിൽ,
ദെൻ യു ആർ റിയലി ബ്ലെസ്ഡ് ദാറ്റ് യു കാൻ ബ്രിംഗ് അപ്പ് യുവർ ചിൽഡ്രൻ ഇൻ എ ഗോഡ്ലി വേ ഫ്രം ദ വെരി ഫസ്റ്റ് ഡേ.
എന്നാൽ നിങ്ങൾ വാസ്തവമായും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ വഴിയിൽ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് അത് സഹായിക്കും.
ആൻഡ് ഇഫ് യു ഹാവ് ഡൺ ഇറ്റ് അക്കോർഡിംഗ് ടു ഗോഡ്സ് വേർഡ് ഇൻ ദ ഫസ്റ്റ് 12 ഓർ 13 ഇയേഴ്സ്,
നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ 10-12 വർഷക്കാലം യഥാർത്ഥമായിട്ടും ദൈവവചനമനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചുവെങ്കിൽ,
യു കൻ ബി ആബ്സലൂട്ട്ലി സർട്ടൻ ദാറ്റ് ഓൾ യുവർ ചിൽഡ്രൻ വിൽ ഫോളോ ദ ലോർഡ് വൺ ഡേ.
നിങ്ങൾക്ക് ഒരു കാര്യം നിശ്ചയമായും ഉറപ്പാക്കുവാനായിട്ട് കഴിയും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വാസ്തവമായും ദൈവത്തെ അനുഗമിക്കുന്നവരായിത്തീരും.
ബിക്കോസ് ദ ബൈബിൾ സേസ് ദാറ്റ് ട്രെയിൻ അപ്പ് എ ചൈൽഡ് ഇൻ ദ വേ ഹി ഷുഡ് ഗോ ആൻഡ് വെൻ ഹി ഈസ് ഓൾഡ് ഹി വിൽ നോട്ട് ഡിപ്പാർട്ട് ഫ്രം ഇറ്റ്.
ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയുന്നു, ഒരു ബാലൻ അവൻ പോകേണ്ടുന്ന വഴിയെ അഭ്യസിപ്പിച്ചാല് അവൻ പ്രായമാകുമ്പോഴും അത് വഴിയോട്ട് തിരികെയില്ല.
ദാറ്റ് ഈസ് പ്രൊവേബ്സ് 22:6. യു കൻ ക്ലെയിം ഇറ്റ് ആസ് എ പ്രോമിസ്.
സഹസ്യവാക്യങ്ങളുടെ 22-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യമാണിത്. ഇതൊരു വാസ്തവമായി നമുക്ക് സ്വീകരിക്കുവാൻ കഴിയും.
ലോർഡ്, ഐ എം ഗോണ് ഡു മൈ ബെസ്റ്റ് ബൈ യുവർ ഗ്രേസ് ടു ബ്രിംഗ് അപ്പ് മൈ ചിൽഡ്രൻ ഇൻ ദോസ് ഏർലി ഇയേഴ്സ് ഇൻ ദ റൈറ്റ് വേ.
ദൈവമേ, അങ്ങയുടെ കൃപയാൽ എനിക്ക് കഴിയുന്ന ഏറ്റവും നല്ല വിധത്തിൽ എന്റെ കുഞ്ഞുങ്ങളെ നിന്റെ വഴിയിൽ വളർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
ആൻഡ് ഐ ട്രസ്റ്റ് യു ദാറ്റ് വെൻ ദേ ഗ്രോ അപ്പ് ആൻഡ് ലീവ് ഹോം ദേ വിൽ നോട്ട് ഡിപ്പാർട്ട് ഫ്രം ഇറ്റ്.
ഞാൻ ആ കാര്യത്തിൽ നിന്നിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നു. അവർ വളർന്നു വരുമ്പോൾ നിന്റെ വഴി വിട്ട് തിരിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ടും തീരുമാനിക്കുന്നു.
The most important thing you can do to bring up your children in a proper way is to have an unbroken relationship with your wife.
നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ വഴിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതായ കാര്യം നിങ്ങളുടെ ഭാര്യയുമായി ഗ്യാപ്പില്ലാത്തതായ ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കുന്നതാണ്.
And even if your wife or husband doesn't do their part, you must do your part.
നിന്റെ ഭാര്യയോ നിന്റെ ഭർത്താവോ അവരുടെ ഭാഗം ചെയ്തില്ല എങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഭാഗം ചെയ്യേണ്ടവരാണ്.
ഇൻ എവറി മാരേജ് ഇൻ ദ വേൾഡ് പീപ്പിൾ മേക്ക് മിസ്റ്റേക്സ്.
ഈ ലോകത്തിലുള്ള എല്ലാ വിവാഹ ജീവിതങ്ങളിലും എല്ലാവരും തെറ്റുകൾ ചെയ്യുന്നവരാണ്.
ഇൻ എവറി മാരേജ് ഇൻ ദ വേൾഡ് ദേർ കാൻ ബി മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്.
എല്ലാ വിവാഹ ജീവിതത്തിലും ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം.
ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ഓൺലി ഇൻ യുവർ മാരേജ്.
നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഈ ഒരു കാര്യം നിങ്ങളുടെ മാത്രം ജീവിതത്തിലുള്ളതായ കാര്യമാണ്.
ഇൻ എവറി മാരേജ് ഇൻ ദ വേൾഡ് ഇറ്റ് ടേക്സ് പ്ലേസ്.
ലോകത്തിലുള്ള എല്ലാ വിവാഹ ജീവിതത്തിലും അത് സംഭവിക്കുന്നു.
ബട്ട് ഇറ്റ് ഡസന്റ് ഹാവ് ടു കണ്ടിന്യൂ ലൈക്ക് ദാറ്റ്.
എന്നാൽ ആ വിധത്തിൽ അത് തുടരേണ്ടതായ ആവശ്യമില്ല.
ദാറ്റ് മേ ബി ഹൗ ഇറ്റ് ഈസ് ഇൻ ദ ബിഗിനിങ്
ആരംഭത്തിൽ ഒരുപക്ഷെ അങ്ങനെ ആയിരുന്നിരിക്കാം.
സീ, എ മാരേജ് ഈസ് ലൈക്ക് വി കൻ സേ ഇൻ വൺ സെൻസ് ഇസ് ലൈക്ക് എ ന്യൂ ബേബി ബീങ് ബോൺ.
ഒരു വിധത്തിൽ നാം നോക്കിയാൽ നമ്മുടെ വിവാഹ ജീവിതം ഒരു കുഞ്ഞ് പുതിയ കുഞ്ഞ് ഉണ്ടാകുന്നത് പോലെയാണ്.
ഇറ്റ് ഡസന്റ് നോ എനിതിങ്
ആ കുഞ്ഞിനൊന്നും അറിയില്ല.
ഇറ്റ് ഡസന്റ് നോ ഹൗ ടു ഈറ്റ് ഓർ ഡ്രിങ്ക് ഓർ വാക്ക് ഓർ ടോക്ക് ഓർ എനിതിങ്.
അതിന് ആഹാരം കഴിക്കുവാനോ ഭക്ഷിക്കുവാനോ സംസാരിക്കുവാനോ നടക്കുവാനോ ഒന്നും അറിയില്ല.
Dirties its clothes on the floor and everything.
Adu vastravum muriyum ella vrithiyadakkunna swabhavam ulladana.
The early years of marriage can be like that.
Nammude vivaha jeevathinte aadi naalukalum angana thanne aagam.
The child is not going to remain like that.
Ennale aa kunnu orikkalum angana thanne thudarunnilla.
In 1 year it learns to walk.
Adu oru varsham kazhiyumbol nadakkan thudangunu.
In 2 or 3 years it's learned to keep its clothes clean.
Rendu moonu varsham kondu adinte vastrangal vrithiyayi sookshikkuvan adu padichirunnu.
By 3 or 4 years it's eating on its own.
അത് 3-4 വർഷം കഴിയുമ്പോൾ തന്നെത്താൻ
ഭക്ഷിക്കുവാനായി
സംസാരിക്കാൻ തുടങ്ങുന്നു.
നോക്കൂ,
ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ തുടർമാനമായ ഒരു വളർച്ചയുണ്ട്. അതുകൊണ്ട് അതിന്റെ മാതാപിതാക്കന്മാർ
ഉത്സാഹഭരിതരായിരുന്നു.
എന്നാൽ ആ ജനിച്ച അവസ്ഥയിൽ ആ കുഞ്ഞിനെ നോക്കുക, അതിനൊന്നും അറിയില്ല.
സോ ഇൻ എ മാരേജ് ഓൾസോ ദേർ കാൻ ബി ഡെവലപ്മെന്റ്. ഇറ്റ് വോണ്ട് ഹാപ്പൻ ഇൻ വൺ ഡേ ബട്ട് ക്യാൻ ടേക്ക് പ്ലേസ്.
അതുപോലെ തന്നെ നമ്മുടെ വിവാഹ ജീവിതത്തിലും അതുപോലുള്ളതായ ഒരു വളർച്ചയുണ്ട്. അത് ഒരു ദിവസം കൊണ്ടുണ്ടാകുന്ന മാറ്റമല്ല, നാളുകൾ കൊണ്ട് മാറുന്നതാണ്.
വി ഡോണ്ട് ഗെറ്റ് ഡിസ്കറേജ്ഡ് ഇഫ് എ ചൈൽഡ് കോൾസ് 500 ടൈംസ് ഇൻ ദ ഫസ്റ്റ് ഇയർ.
ഒന്നാമത്തെ വർഷത്തിൽ ഒരു കുഞ്ഞ് 500 പ്രാവശ്യം ഉരുണ്ടു വീണു എന്ന് വെച്ച് നാം ആരും
നിരാശിതരായിട്ടുണ്ട്.
ആ 500 പ്രാവശ്യം വീടുന്നതിനും കുഴപ്പമില്ല, അത് പതിയെ അത് നടക്കാൻ പഠിച്ചുകൊള്ളും.
ഇറ്റ്സ് നോ യൂസ് ജസ്റ്റ് യെല്ലിംഗ് ആൻഡ് ഷൗട്ടിംഗ് അറ്റ് ദ ചൈൽഡ്. ഇറ്റ് വിൽ ഗ്രോ സ്ലോലി.
അത് വീടിന് ഓരോ പ്രാവശ്യവും അതിനെ ശാസിക്കാനും ശിക്ഷിക്കാനും തുടങ്ങുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല.
ഏഴ് ഇയേഴ്സ് ഓഫ് മാരേജ് ടു ഇറ്റ്സ് ഡിഫിക്കൾട്ട്.
നമ്മുടെ വിവാഹ ജീവിതത്തിന്റെ ആദ്യ നാളുകളും അതുപോലെ പ്രയാസമുള്ള കാര്യമാണ്.
ഇറ്റ്സ് ടു ഇംപെർഫെക്ട് പീപ്പിൾ ട്രൈങ് ടു ലിവ് ടുഗദർ.
അതിന് കാരണം രണ്ട് വ്യക്തികൾ അവരെ ഒന്നിച്ച് പെർഫെക്റ്റ് അല്ലാത്ത രണ്ട് വ്യക്തികൾ ഒന്നിച്ച് ജീവിക്കുവാൻ തുടങ്ങുന്നത് കൊണ്ടാണ്.
സോ വെൻ യു ലുക്ക് അറ്റ് യുവർ വൈഫ് ആൻഡ് സീ ഇംപെർഫെക്ഷൻ ഇൻ ഹർ.
നിങ്ങളുടെ ഭാര്യയുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കിയിട്ട് അവളുടെ ജീവിതത്തിൽ പെർഫെക്റ്റ് അല്ലാത്തതായ കാര്യങ്ങൾ നിങ്ങൾ കാണുമ്പോൾ
ദാറ്റ് റിമൈൻഡ്സ് യു ദാറ്റ് ദേർസ് ഇംപെർഫെക്ഷൻ ഇൻ യു ഓൾസോ.
അത് നിങ്ങളെ വിളിച്ചറിയിക്കുന്നതായ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ പെർഫെക്റ്റ് അല്ലാത്തതായ അനേക കാര്യങ്ങളുണ്ടെന്നാണ്.
ആൻഡ് വെൻ യു സീ സം ഇംപെർഫെക്ഷൻ ഇൻ യുവർ ഹസ്ബൻഡ്
നിങ്ങളുടെ ഭർത്താവിൽ ചില പെർഫെക്റ്റ് അല്ലാത്തതായ കാര്യങ്ങൾ കാണുമ്പോൾ
ദാറ്റ് ഷുഡ് റിമൈൻഡ് യു ദേർ ഇസ് ഇംപെർഫെക്ഷൻ ഇൻ യു ഓൾസോ.
അത് നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടതായ കാര്യം എന്നിൽ പെർഫെക്റ്റ് അല്ലാത്ത കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്.
വെൻ യു തിങ്ക് ഓ ഐ ഹാവ് ടു ബെയർ വിത്ത് ദിസ് വീക്ക്നെസ് ഇൻ മൈ ഹസ്ബൻഡ്
എന്റെ ഈ ഭർത്താവിന്റെ ബലഹീനത ഞാൻ സഹിക്കണമല്ലോ എന്നോർത്ത് ഭാരപ്പെടുമ്പോൾ
റിമെമ്പർ ദാറ്റ് ഹി ഹാസ് ടു ബെയർ വിത്ത് യുവർ വീക്ക്നെസ്.
നിങ്ങൾ ഒരു കാര്യം മറന്നു പോകരുത്, നിങ്ങളുടെ ബലഹീനതകളെ സഹിക്കുന്നവനാണ് നിങ്ങളുടെ ഭർത്താവ്.
ഓർ വൈസ് വേഴ്സ the other way.
നേരെ തിരിച്ചും അതേ വിധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
You have to be very proud to think that you don't have any weakness that other people have to bear with.
നിങ്ങളെ സഹിക്കുന്നത് മറ്റുള്ളവർ നിങ്ങളെ സഹിക്കുന്നതായ ഒരു കാര്യം നിങ്ങളില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ അത് വളരെ അഹങ്കാരമേറിയതായ ഒരു കാര്യമാണ്.
Many, many years ago in the early days of building the church in Bangalore.
ബാംഗ്ലൂരിൽ ദൈവത്തിന്റെ സഭയെ പണിയുന്നതായ ആദ്യ നാളുകളിലൊക്കെ
God gave me light on this.
ഈ കാര്യങ്ങളിൽ ദൈവം എനിക്ക് വെളിച്ചം തന്നു.
I saw a particular weakness in a brother.
ഞാൻ ചില സഹോദരന്മാരിൽ ചില പ്രത്യേക ബലഹീനതകളെ കണ്ടു.
It is not sin, but just not a very good habit.
അത് ഒരു പാപമല്ല, എന്നാൽ അത്ര നല്ലൊരു സ്വഭാവമല്ലായിരുന്നു.
You know, sometimes it's not sin, but some bad habit in somebody that causes you a lot of inconvenience.
നിങ്ങളുടെ ജീവിതത്തിൽ പാപമല്ലാത്ത ചില കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്.
See, for example, if a husband just throws his clothes around and doesn't keep them properly, that's not a sin.
നിങ്ങളുടെ ഭർത്താവ് തന്റെ താൻ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നുവെങ്കിൽ ഒരു പാപമല്ല, എന്നാൽ ഒരു
ബുദ്ധിമുട്ടുണ്ടാക്കും.
അത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും.
That's one example.
അതൊരു ഉദാഹരണം മാത്രമാണ്.
Or if your wife is not a good cook.
നിങ്ങളുടെ ഭാര്യ നന്നായിട്ട് ആഹാരം പാകം ചെയ്യുന്ന ഒരാളല്ലെങ്കിൽ
it's not a sin, but it can cause you some difficulty.
അത് ഒരു പാപമല്ല, എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാക്കാം.
And that can become a big factor in your mind.
അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ കാര്യമായി തീർന്നു കഴിഞ്ഞാൽ
that you think about that all the time.
നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സമയവും നിങ്ങൾ അത് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ
my husband just throws the clothes around.
ഓ, എന്റെ ഭർത്താവ് അവൻ എപ്പോഴും അവന്റെ വസ്ത്രങ്ങൾ വലിച്ചെറിയുന്നു.
My wife can't cook for at all.
എന്റെ ഭാര്യ അവൾക്ക് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കുവാൻ കഴിയുന്നില്ല.
But whenever you think like that,
എന്നാൽ നിങ്ങൾ
remember that you have some weakness also which the other person is trying to bear with.
ആ വിധത്തിലുള്ളതായ ചിന്ത നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെ സഹായിക്കുന്നതായ ഒരു പാർട്ണറാണ് നിങ്ങൾക്കുള്ളത്.
That's what the Lord reminded me when I saw some weakness in a brother in the church.
സഭയിലുള്ള സഹോദരങ്ങളിലെ ചില ബലഹീനതകൾ കാണുമ്പോൾ ദൈവം എന്നെ ഓർമ്മിപ്പിച്ചതായ കാര്യം അതാണ്.
യു ഹാവ് ടു ബെയർ വിത്ത് ദം.
നിങ്ങൾ അവരെ സഹിക്കേണ്ടതാണ്.
ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് ദേ ആർ ഓൾസോ ബെയറിംഗ് വിത്ത് യു.
എന്നാൽ അവർ നിങ്ങളെയും സഹിക്കുകയാണെന്നുള്ളതായ കാര്യം നിങ്ങൾ മറന്നു പോകരുത്.
As long as we have not become like Jesus Christ fully, there is some weakness in all of us.
നമ്മുടെ യേശുക്രിസ്തുവിനെ പോലെ ആയി തീരാത്തിടത്തോളം കാലം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചില ബലഹീനതകളുണ്ട്.
And you must remember that all the time.
അത് എപ്പോഴും നാം ഓർക്കേണ്ടതാണ്.
And that will help us tremendously to be compassionate towards other people.
മറ്റുള്ളവരോട് ദയ കാണിക്കുവാനും അനുകമ്പയുള്ളവരായിരിക്കുവാനും അത് നമ്മെ വളരെയധികം സഹായിക്കും.
See, it says in Hebrews chapter 5.
എബ്രായലേഖനം അഞ്ചാം അധ്യായത്തിൽ നാം ഇങ്ങനെ കാണുന്നു.
One of the qualities of a leader.
ഒരു ലീഡർ ഒരു നേതാവിന്റെ ഗുണത്തെക്കുറിച്ച് ഇവിടെ പറയുന്നു.
A husband must be a leader in the church.
ഒരു ഭർത്താവ്
in his home.
ഒരു ഭർത്താവ് തന്റെ ഭവനത്തിലെ നേതാവായിരിക്കണം, ലീഡറായിരിക്കണം.
One of the qualities of a good leader is this.
ഒരു നേതാവിന്റെ ഒരു നല്ല ഗുണം ഇവിടെ പ്രതിപാദിക്കുന്നു.
He's talking about a high priest here in chapter 5 verse 1.
എബ്രായലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിലെ മഹാപുരോഹിതനെ കുറിച്ച് പറയുന്നു.
High priest was the leader in Israel.
മഹാപുരോഹിതൻ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ നേതാവായിരുന്നു.
Just like a husband is a leader in a home.
ഒരു ഭവനത്തിലെ എങ്ങനെ ഒരു ഭർത്താവ് നേതാവായിരിക്കുന്നു അതുപോലെ തന്നെ.
And here is one very very important quality that every leader must have.
എല്ലാ നേതാക്കന്മാർക്കും ഉണ്ടായിരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ഗുണമാണ് ഇവിടെ പറയുന്നത്.
A mother must also have it towards her children because she is the leader of the children also.
ഒരു അമ്മയ്ക്ക് തന്റെ കുഞ്ഞുങ്ങളോടും ഇതേ മനോഭാവം തന്നെ ഉണ്ടാകണം, കാരണം കുഞ്ഞുങ്ങളുടെ നേതാവ് അമ്മയാണ്.
What is that quality?
എന്താണ് ആ ഗുണം?
Verse 2, he must be able to deal gently with the ignorant and misguided because he himself is also beset with weakness.
താനും ബലഹീനത പൂണ്ടവനാകയാൽ അറിയില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീന നിമിത്തം ആയിരിക്കണം.
See, it says here, ignorant and misguided.
ഇവിടെ പറയുന്നത് അറിവില്ലാത്തവരും വഴിതെറ്റിപ്പോകുന്നവരും.
Do you feel that your wife is ignorant and misguided?
നിങ്ങൾ കരുതുന്നു നിങ്ങളുടെ ഭാര്യ വഴിതെറ്റിപ്പോകുന്നവളും അറിയാത്തവളുമാണ്.
Or your children are ignorant and misguided.
നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അറിവില്ലാത്തവരും വഴിതെറ്റിപ്പോകുന്നവരുമാണെന്ന്.
Then remember, like it says here, you also are beset with weaknesses.
നിങ്ങളും ബലഹീനത കൊണ്ട് നിറഞ്ഞവനാണെന്നുള്ളതായ കാര്യം നിങ്ങൾ ഓർക്കണം.
So then you can deal gently.
അപ്പോൾ നിങ്ങൾക്ക് അവരോട് ദയവായിട്ട് പെരുമാറുവാനായിട്ട് കഴിയും.
So when you deal very hard with your wife or your children,
നിങ്ങളുടെ കുഞ്ഞുങ്ങളോടും നിങ്ങളുടെ ഭാര്യയോടും വളരെ കഠിനമായിട്ട് നിങ്ങൾ പെരുമാറുമ്പോൾ,
according to this verse, you imagine that you don't have any weakness yourself.
ഈ വചനം അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറവുമില്ല എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഇവിടെ കാണുന്നത്.
With children, because they are small, we have to be strict with them.
നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറുതായതുകൊണ്ട് അവരോട് നമ്മൾ കർക്കശമായിട്ട് തന്നെ ഇടപെടണം.
Being strict is different from being hard and unmerciful on them.
നമ്മൾ കർക്കശമായി ഇടപെടുക എന്ന് പറയുന്നതും ദയയില്ലാതെ കരുണയില്ലാതെ അവരോട് പെരുമാറുന്നതും രണ്ടാണ്.
God is very strict with us, but he is not unmerciful towards us.
ദൈവം നമ്മോട് കർക്കശത്തോടെ ഇടപെടുന്നു, എന്നാൽ ദൈവത്തിന് എപ്പോഴും നമ്മോട് കരുണയുണ്ട്.
So ask yourself this question.
നാം നമ്മോട് തന്നെ ഈ ചോദ്യം ചോദിക്കുക.
You are a leader as a husband.
ഒരു ഭർത്താവ് എന്ന നിലയിൽ നിങ്ങൾ ഭവനത്തിന്റെ നേതാവാണ്.
Do you deal gently with your wife?
നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ കരുണയോടുകൂടെയാണോ ദയോടുകൂടെയാണോ
പെരുമാറുന്നത്?
ഭാര്യമാരെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ദയോടുകൂടെയാണോ പെരുമാറുന്നത്?
ഇഫ് യു ഡോണ്ട് ഡു ദാറ്റ്,
നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ,
ദാറ്റ് വുഡ് പ്രൂവ് ദാറ്റ് യു ഇമാജിൻ യു ഹാവ് നോ വീക്ക്നെസ് അറ്റ് ഓൾ.
അത് വ്യക്തമാക്കുന്നത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ ഒരു ബലഹീനതയും ഇല്ലാത്തവനാണ് എന്നാണ്.
Because according to this verse, everybody who has weakness will deal gently with others.
ഈ വാക്യം അനുസരിച്ച് തങ്ങളുടെ ജീവിതത്തിൽ ബലഹീനതയുള്ള എല്ലാവരും മറ്റുള്ളവരോട് സഹതാപത്തോടുകൂടെ പെരുമാറേണ്ടവരാണ്.
If he remembers that he's got weakness, if he remembers all the time, I've got weakness too.
എന്റെ ജീവിതത്തിൽ ബലഹീനത ഉണ്ട് എന്ന് എല്ലാ സമയവും ഓർക്കുന്നുവെങ്കിൽ,
you know, sometimes the way I find some people criticize others, it sounds as if they've got no weakness themselves.
ചില സമയങ്ങളിൽ ചിലരെ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരു കുറവുമില്ല എന്ന് തോന്നും.
A lot of our problems in our home come through our words.
നമ്മുടെ ഭവനത്തിലെ അനേക കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ വാക്കുകളിലൂടെയാണ്.
The Bible says that death and life are in the power of the tongue.
ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, മരണവും ജീവനും നമ്മുടെ നാവിന്മേലിരിക്കുന്നുവെന്ന്.
That's in the book of Proverbs.
സദൃശവാക്യങ്ങൾ നമുക്കത് കാണുവാൻ
കഴിയും. And it also says your tongue can be a tree of life.
മാത്രമല്ല സദൃശവാക്യങ്ങൾ പറയുന്നു നമ്മുടെ നാവിലൂടെ ജീവന്റെ വൃക്ഷവും നമ്മുടെ നാവിലൂടെയാണെന്ന്.
സോ ഇഫ് വി ആർ വെരി കെയർഫുൾ വിത്ത് ദി യൂസ് ഓഫ് ഔർ ടങ്,
നാം നമ്മുടെ നാവ് ഉപയോഗിക്കുന്നതായ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളാണെങ്കിൽ,
വി കൻ സേവ് സോ മെനി പ്രോബ്ലംസ് ഇൻ ഔർ ഹോം.
നമ്മുടെ വീട്ടിലെ അനേക കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കുവാനായിട്ട് കഴിയും.
ദ വേ വി സ്പീക്ക് ടു ഔർ ചിൽഡ്രൻ,
നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ
സംസാരിക്കുന്നു.
ഭാര്യയും ഭർത്താവും എന്ന നിലയിൽ നമ്മൾ അന്യോന്യം സംസാരിക്കുന്നത്.
I have been challenged by this verse in Colossians chapter 4.
കൊളോസ്യ ലേഖനം നാലാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വാക്യത്താല് എന്നെ പലപ്പോഴും വെല്ലുവിളിച്ചിട്ടുണ്ട്.
Verse 6.
കൊളോസ്യ ലേഖനം നാലാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം.
I want you to read this verse very slowly.
ഈ വാക്യം വളരെ സ്ലോ ആയിട്ട് നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
ഐ എം എൻകറേജിംഗ് പീപ്പിൾ ടു റീഡ് ദ ബൈബിൾ സ്ലോലി നൗഡേയ്സ്.
ഈ ദിവസങ്ങളിൽ മറ്റുള്ളവരോട് ദൈവവചനം വളരെ ശ്രദ്ധയോടുകൂടെ വായിക്കുവാനായിട്ട് ഞാൻ ഉത്സാഹിപ്പിക്കാറുണ്ട്.
Don't rush through a verse.
ഒരു വാക്യത്തിലൂടെയും പെട്ടെന്ന് ഓടിച്ചു വായിച്ചു പോകരുത്.
You believe this is the inspired word of God.
നിങ്ങളിത് ദൈവത്താൽ ദൈവനിവേശിതമായ വചനമായിട്ട് വിശ്വസിക്കുന്നുവോ?
Go slowly, word by word.
ആ വാക്യത്തിലെ ഓരോ വാക്കിലൂടെയും ശ്രദ്ധാപൂർവം കടന്നു പോകുക.
ജസ്റ്റ് ദിസ് വൺ വേഴ്സ്.
ഈ ഒരു വാക്യത്തിലൂടെ നമുക്ക് കടന്നു പോകാം.
ലെറ്റ് യുവർ സ്പീച്ച് ഓൾവേസ് ബി വിത്ത് ഗ്രേസ്.
നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചിവരിച്ചതുമായിരിക്കട്ടെ.
വൺ ഇമ്പോർട്ടന്റ് വേർഡ് ഹിയർ ഇസ് ഓൾവേസ്.
ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന കാര്യം എപ്പോഴും എന്നുള്ളതാണ്.
യു നോ ദ മീനിങ് ഓഫ് ഓൾവേസ്.
എപ്പോഴും എന്നുള്ളതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ?
ഇറ്റ് മീൻസ് ഓൾവേസ്.
അതിന്റെ അർത്ഥം എപ്പോഴും എന്ന് തന്നെയാണ്.
വെരി സിമ്പിൾ വേർഡ്.
വളരെ ലളിതമായൊരു വാക്കാണ്.
ആൻഡ് യുവർ സ്പീച്ച് മസ്റ്റ് ഓൾവേസ് ബി വിത്ത് ഗ്രേസ്.
നിങ്ങളുടെ വാക്ക് എപ്പോഴും ഉപ്പിനാല് രുചി വരുത്തതായിരിക്കണം, കൃപയോട് കൂടിയതായിരിക്കണം.
ആൻഡ് ദാറ്റ് ഇസ് കമ്പയർഡ് ടു സോൾട്ട് ഇൻ ദ ഫുഡ്.
അത് നമ്മുടെ ആഹാരത്തിലേക്ക് നമ്മൾ ഇടുന്നതായ ഉപ്പിനോടാണ് ഇവിടെ സദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്.
യു നോ ഹൗ വി ഓൾ ലൈക്ക് സോൾട്ട് ഇൻ ഔർ ഫുഡ്.
നമ്മുടെ എല്ലാവരുടെയും ആഹാരത്തിൽ രുചികരമായിട്ട് ഉപ്പുണ്ടായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു.
ഈവൻ ഇഫ് ദി ഡോക്ടർ ടെൽസ് us it's not good for us, we still like a little bit of salt.
ഡോക്ടർമാരെ ഉപ്പ് കഴിക്കരുതെന്ന് പറഞ്ഞാലും നമ്മുടെ ആഹാരത്തിൽ അല്പം ഉപ്പുണ്ടായിരിക്കാൻ നാം ആഗ്രഹിക്കുന്നു.
As soon as you put food into mouth, you know immediately whether salt is there or not.
നാം നമ്മുടെ വായിലേക്ക് നമ്മുടെ ആഹാരം വെക്കുമ്പോൾ തന്നെ ഒന്നാമത് നമ്മൾ അറിയുന്നത് അതിന് ഉപ്പുണ്ടോ എന്നുള്ളതായ കാര്യമാണ്.
And as soon as you hear somebody's speech, you can find out immediately whether there is grace there or not.
മറ്റൊരാള് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ ആ വാക്കിനോടുകൂടെ കൃപയുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും.
And that's a good word by which you examine yourself.
നാം നമ്മെ തന്നെ പരിശോധിക്കുവാനായിട്ട് ഏറ്റവും നല്ലതായ ഒരു വാക്യമാണിത്.
Have you ever told your wife, there is not enough salt in this food?
നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ ആഹാരത്തിൽ ആവശ്യത്തിനുള്ളതായ ഉപ്പില്ല എന്ന്?
Supposing she tells you, there is not enough grace in your speech.
അവൾ നിങ്ങളോട് പറയുന്നു നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ കൃപയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും?
It's all right. I mean, there's nothing wrong in telling your wife, you need a little more salt in this food.
നിങ്ങളുടെ ഭാര്യയോട് ആഹാരത്തിൽ അല്പം കൂടെ ഉപ്പ് വേണോ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല.
It could be a mistake, or she doesn't know how much salt you want.
ഒരു പക്ഷേ അവൾക്ക് തെറ്റുപറ്റതായിരിക്കാം, അല്ലെങ്കിൽ എത്രമാത്രം ഉപ്പ് വേണമെന്ന് അവൾക്ക് അറിയില്ലായിരിക്കാം.
And I wish we could have the freedom to encourage one another to always speak with grace.
നാം നമ്മൾ ഓരോരുത്തരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കൃപയോടുകൂടെ സംസാരിക്കുവാനായിട്ട് ഉത്സാഹിപ്പിക്കേണ്ടവരാണ്.
It doesn't happen automatically.
അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ടുന്ന ഒരു കാര്യമല്ല.
When I got married, I was born again but thoroughly defeated Christian.
ഞാൻ വിവാഹിതനായി തീർന്നപ്പോൾ ഞാൻ വീണ്ടും ജനിച്ചവനായിരുന്നാലും ഒരു പരാജയപ്പെട്ടതായ ക്രിസ്ത്യാനിയായിരുന്നു.
Nobody taught me about victory.
ഒരു ക്രിസ്തീയ വിജയത്തെ കുറിച്ച് അന്ന് ആരും എന്നെ പഠിപ്പിച്ചിരുന്നില്ല.
It was only 6-7 years after I got married that I understood the message of victory over sin.
എന്റെ വിവാഹ ജീവിതത്തിലെ 6-7 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ജയജീവിതത്തെ കുറിച്ചുള്ളതായ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്.
I was defeated in my language.
എന്റെ വാക്കുകളിൽ ഞാൻ പരാജയപ്പെട്ടവനായിരുന്നു.
But it's changed completely now.
എന്നാൽ ഇന്ന് അത് പൂർണ്ണമായും മാറ്റപ്പെട്ടിരിക്കുന്നു.
100%.
100%.
Always means always.
എപ്പോഴും എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും തന്നെയാണ്.
I'm saying that to give you faith.
നിങ്ങൾക്ക് വിശ്വാസം തരുവാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്.
If I could climb out of a pit by the grace of God, you can also climb out.
ദൈവകൃപയാല് ഈ വലിയ കുഴിയിൽ നിന്ന് എനിക്ക് കയറുവാൻ കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായും കയറുവാനായിട്ട് കഴിയും.
I didn't have any control over my anger.
എന്റെ കോപത്തെക്കുറിച്ച് അന്ന് എനിക്കൊരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല.
Now, today when you look at me, you don't believe that, but I'm telling you the truth.
ഇന്ന് നിങ്ങൾ എന്നിലേക്ക് നോക്കുന്നുവെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം സത്യമാണോ എന്ന് തന്നെ നിങ്ങൾ സംശയിക്കുമായിരിക്കും.
You know, have you seen these pictures of people who have gone for some gymnasium exercise?
ഈ ജിംനേഷ്യത്തിൽ ശരീരാഭ്യാസത്തിനായിട്ട് കടന്നുപോയവരുടെ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
ബിഫോർ ആൻഡ് ആഫ്റ്റർ.
ജിംനേഷ്യത്തിലേക്ക് പോകുന്നതിന് മുൻപും ജിംനേഷ്യത്തിൽ പോയി കഴിഞ്ഞു.
ബിഫോർ ദേ ആർ ഗോയിങ് വിത്ത് ദിസ് ബിഗ് സ്റ്റമക്ക്.
പോകുന്നതിന് മുൻപ് അവർക്ക് വലിയൊരു കുടവയറുണ്ടായിരുന്നു. അവർ പോയി കഴിയുമ്പോൾ വളരെ ബിൽറ്റ് ആയിട്ടുള്ളതായ ഒരു ശരീരം അവർക്കുണ്ട്.
I want to tell you, that's what Jesus does, not physically but spiritually.
ശാരീരികമായിട്ടല്ല, ആത്മീയമായിട്ട് യേശു ക്രിസ്തുവും നമ്മളുടെ ഈ വേലയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു.
I have no fear in telling you that Jesus can deliver anybody from anger because he delivered me.
നിങ്ങളെ എല്ലാവരെയും കോപത്തിൽ നിന്ന് വിടുവിക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിയുമെന്ന് പറയുവാനായിട്ട് എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം ഈ കർത്താവ് എന്നെ വിടുവിച്ചവനാണ്.
I know what it was before and I know what it is after.
എനിക്കറിയാം എന്റെ ജീവിതം മുൻപുണ്ടായിരുന്ന ജീവിതം എങ്ങനെയായിരുന്നു, ഇന്നത്തെ ജീവിതം എങ്ങനെയാണെന്ന്.
Let your speech always, make that your goal, always be seasoned with grace. With grace, seasoned with salt.
നിങ്ങളുടെ ലക്ഷ്യം ഇതായിരിക്കട്ടെ, നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയാൽ രുചി വരുത്തതായിരിക്കട്ടെ.
And it says here in verse 6 that you may know how to respond to each person.
ഇവിടെ ആറാമത്തെ വാക്യത്തിൽ പറയുന്നു നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയണം.
The reason I mention conversations so much is because this is the main cause of problems in many homes.
ഞാൻ സംഭാഷണത്തെ ഇത്ര പ്രാധാന്യത്തോടെ പറയുന്നതിന്റെ കാരണം ഒരു വീട്ടിലുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും മൂലകാരണം സംഭാഷണമാണ്.
The solution is not to keep quiet.
ഈ പ്രശ്നത്തിന്റെ പരിഹാരം നിങ്ങൾ മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല.
You know, sometimes the husband and wife keeping quiet means they are very angry. That's all they mean by that.
ഒരു ഭാര്യയും ഭർത്താവും മിണ്ടാതിരിക്കുന്നുവെങ്കിൽ അവർ തമ്മിൽ പിണക്കത്തിലായിരിക്കുന്നു എന്നാണ് അത് കാണിക്കുന്നത്.
When somebody is angry with you,
നിങ്ങളോട് ചിലർ കോപിച്ചായിരിക്കുമ്പോൾ
you keep quiet, that's not victory.
നിങ്ങളപ്പോൾ മിണ്ടാതിരിക്കുന്നത് ഒരിക്കലും ജയമല്ല.
Sometimes you may think it is.
നിങ്ങൾ ഓർക്കും ഒരു പക്ഷേ അത് ജയമായിരിക്കും.
Oh, my wife got angry, I was quiet.
എന്റെ ഭാര്യയോട് ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കുന്നത് ഒരിക്കലും ജയമല്ല.
No, she may be angry and I keep quiet.
അവൾ കോപിച്ചായിരിക്കും, അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നു.
Oh, you got angry and she was quiet.
ഞാൻ കോപിച്ചായിരിക്കുമ്പോൾ അവൾ മിണ്ടായിരിക്കുന്നതും.
But that's not the way to do it.
അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്.
What should we do when somebody is angry?
ഒരാൾ കോപത്തോടുകൂടി ആയിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്?
Proverbs 15 verse 1.
സഹർഷവാക്യങ്ങൾ 15 അധ്യായത്തിന്റെ 1 വാക്യം ശ്രദ്ധിക്കുക.
It does not say there we must keep quiet.
അവിടെ നാം മിണ്ടാതിരിക്കണമെന്നല്ല പറയുന്നത്.
When you keep quiet, you may be just suppressing your anger in your heart.
നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ളതായ കോപത്തെ നിങ്ങൾ അടക്കി വെച്ചിരിക്കുകയാണ്.
You're locking it tight and preventing it from coming out.
ആ ഉള്ളിലുള്ളതായ കോപം പുറത്തേക്ക് വരാതെ നിങ്ങൾ അതിനെ മൂടി വെച്ചിരിക്കുകയാണ്.
How do you know you got victory?
എങ്ങനെയാണ് നിങ്ങൾക്ക് ജയമുണ്ട് എന്ന് അറിയുന്നത്?
Verse 1, a gentle answer turns away wrath.
സദൃശവാക്യങ്ങൾ 15 1 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, മൃദുവായ ഉത്തരം കോപത്തെ ശമിപ്പിക്കുന്നു.
So, when somebody is angry, if you give a gentle reply, then you know there's no anger in the heart.
മറ്റുള്ളവരെ നിങ്ങളോട് കോപിക്കുമ്പോൾ മൃദുവായ ഒരു ഉത്തരം നിങ്ങൾ നൽകുന്നുവെങ്കിൽ അത് വ്യക്തമാക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ കോപമില്ല എന്നാണ്.
If you keep quiet, it may be just suppressing your anger.
നിങ്ങൾ മിണ്ടാതിരിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ കോപത്തെ നിങ്ങൾ അടക്കി വെക്കുകയാണ്.
Jesus said, out of the abundance of the heart the mouth speaks.
യേശു കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായിലൂടെ പുറത്തേക്ക് വരുന്നതാണ്.
If you keep quiet, you don't know what's inside.
നിങ്ങൾ നാവിനെ അടക്കി വെക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന എന്താണെന്ന് അറിയുന്നില്ല.
If you give a gentle answer, then you know what's inside is clear.
നിങ്ങൾ മൃദുവായ ഒരു ഉത്തരം തിരികെ കൊടുക്കുന്നുവെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, നിങ്ങളുടെ ഉള്ളിൽ വളരെ ക്ലിയറായിരിക്കുന്നു.
This will not happen in one day.
ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല.
But there is where you must believe that promise. If God be for us, who can be against us?
അപ്പോൾ നിങ്ങൾ ഈ വാക്യത്തെ ഓർക്കുക, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായിട്ട് ആര്?
And it says if God gave his son to die for your sins, why won't he help you in a small thing like controlling your tongue?
നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ദൈവം തന്റെ പുത്രനെ പകരം കൊടുത്തുവെങ്കിൽ നിങ്ങളുടെ നാവിനെ അടക്കി വെക്കുന്ന ഈ ചെറിയ കാര്യത്തിൽ ദൈവം നിങ്ങളെ സഹായിക്കില്ലേ?
So I want to encourage you in the coming days.
ഈ വരുന്ന ദിവസങ്ങൾ നിങ്ങളെ ഉത്സാഹിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
വർക്ക് ഓൺ ദിസ് വേഴ്സ്.
ഈ വചനത്തിൽ വാക്തത്വത്തിൽ പ്രവർത്തിക്കുക.
ഇൻ യുവർ ഹോം,
നിങ്ങളുടെ ഭവനത്തിൽ.
ലെറ്റ് യുവർ സ്പീച്ച് ഓൾവേസ് ബി വിത്ത് ഗ്രേസ്.
നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും ഉപ്പിനാൽ, കൃപയോടുകൂടെ ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കട്ടെ.
ഗിവിംഗ് എ ടേസ്റ്റ് ടു ദി വേർഡ്സ്.
നിങ്ങളുടെ വാക്കുകൾക്ക് രുചി വരുത്തി കൊടുക്കുക.
You know, sometimes food can be good, but there's no taste in it.
ഒരു പക്ഷേ നിങ്ങളുടെ ആഹാരം വളരെ നല്ലതായിരിക്കും, എന്നാൽ അതിന് രുചിയില്ല എങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല.
So, there must be a taste in the words we speak.
നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾക്ക് ഒരു രുചി ഉണ്ടായിരിക്കണം.
That we build fellowship with one another.
ആ വാക്കുകളിലൂടെ നാം അന്യോന്യം കൂട്ടായ്മ ഉണ്ടാക്കുന്നു.
So you're saying, I don't sin with my words.
നാം വാക്കുകളാൽ പാപം ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല.
Because that's like food without any taste.
അത് രുചിയില്ലാത്തതായ ആഹാരം പോലെയാണ്.
There must be in our speech not just that we don't get angry.
നമ്മുടെ വാക്കുകളിൽ നമ്മൾ കോപിച്ചതായി തീരരുതെന്ന് മാത്രമല്ല.
But that our words are tasty. That's the meaning of seasoned with salt.
നമ്മുടെ വാക്കുകൾ അവർക്ക് രുചികരമായിരിക്കണം. അതാണ് ഉപ്പിനാൽ രുചി വരുത്തത് എന്ന് പറയുന്നതിന്റെ അർത്ഥം.
You know how a bland curry and a curry that has got good spices and salt, what a difference there is.
ഒരു കറി അടുമുളകും വെട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു കറിയും ഉപ്പിനാലും ബാക്കി ഉള്ളതായ കാര്യങ്ങളൊക്കെ രുചി വരുത്താത്ത കറിയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്.
What a difference there is.
അവിടെ അവരുമിലും
മാത്രമാണ്. One, there is no masala, there is no salt, there is nothing, it's just bland like the people in the West eat.
അത് ഒരു കറിയിലേക്ക് നോക്കുമ്പോൾ അത് മസാലയും ഇല്ല, ഉപ്പും ഒന്നുമില്ലാതെ ഈ പാശ്ചാത്യര് കഴിക്കുന്നത് പോലെയുള്ള ആഹാരമാണ്.
എന്നാൽ
നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെയുള്ള ആഹാരം
കഴിക്കാം.
നമ്മൾ ആ കറിയിൽ കുറച്ച് മസാലയും കുറച്ച് ഉപ്പും എരിവും ഒക്കെ ഉണ്ടായിരിക്കണം.
ദാറ്റ് ഈസ് ഹൗ എ പേഴ്സൺ ഫീൽസ് ലൈക്ക് ഹാവിംഗ് സം മോർ.
അത് ആയിരിക്കുമ്പോൾ അത് കഴിക്കുന്ന വ്യക്തിക്ക് അല്പം കൂടെ കഴിക്കേണ്ടതെന്ന് തോന്നും.
ഐ സീ ദാറ്റ് ഇൻ ദിസ് വേഴ്സ്.
ആ ഒരു കാര്യം ഞാൻ ഈ വാക്കിൽ കാണുന്നു.
ദാറ്റ് വി മസ്റ്റ് സ്പീക്ക് ഇൻ സച്ച് എ വേ ദാറ്റ് പീപ്പിൾ റിയലി ലൈക് ടു ബി വിത്ത് അസ് ആൻഡ് ഫെലോഷിപ്പ് വിത്ത് അസ്.
നമ്മോട് എപ്പോഴും സംസാരിക്കുവാനും അടുത്തു വരുവാനും കൂട്ടായ്മ ആചരിക്കുവാനും മറ്റുള്ളവരെ ആഗ്രഹിക്കുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ സംസാരം.
ആൻഡ് എസ്പെഷ്യലി ഇൻ അവർ ഹോം.
പ്രത്യേകമായിട്ട് നമ്മുടെ ഭവനത്തില്
യു നോ വൺ ഓഫ് ദ പ്രേയേഴ്സ് ദാറ്റ് ഡേവിഡ് പ്രേഡ് ഇൻ ദ സാംസ് വാസ് ദിസ്
ദാവീദ് സങ്കീർത്തനങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഇതാണ്
ഹി സേസ് ഇൻ സാം 101
101 സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു
He says in verse 2
രണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു
ഐ വിൽ ഗിവ് ഹീഡ് ടു ദ ബ്ലെയിംലെസ് വേ വെൻ വിൽ യു കം ടു മീ ഓ ലോർഡ് ഐ വിൽ വാക്ക് വിത്തിൻ മൈ ഹൗസ് ഇൻ ദി ഇന്റഗ്രിറ്റി ഓഫ് മൈ ഹാർട്ട്
ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും എപ്പോൾ നീ എന്റെ അടുക്കൽ വരും ഞാൻ എന്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും
Nothing is in the living Bible it says Lord oh how I need your help especially to the way I live in my home
ലിവിംഗ് ബൈബിളിൽ അതിങ്ങനെയാണ് പറയുന്നത് എന്റെ ദൈവമേ ഞാൻ എന്റെ വീട്ടില് പ്രയോജനത്തോടുകൂടെ ജീവിക്കുവാനായിട്ട് നിന്റെ വലിയ സഹായം എനിക്ക് ആവശ്യമുണ്ട്
He had a longing that in his home he must walk with integrity in his heart
തന്റെ വീട്ടില് വിശ്വാസത്തോടുകൂടെ നടക്കുവാനുള്ള വലിയ ആഗ്രഹം അവന്റെ ജീവിതത്തിലുണ്ട്
with absolutely blameless way in his heart
ഹൃദയത്തില് യാതൊരു കുറ്റവും പറയാത്ത വിധത്തില്
യു നോ ഡേവിഡ് ഹാഡ് സം ലോങ്ങിങ്സ് ബട്ട് ഹി ന്യൂ ഹി കുഡന്റ് ലിവ് ലൈക്ക് ദാറ്റ്
ദാവീദിന്റെ ഹൃദയത്തില് അവന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം അങ്ങനെ തനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവിന്റെ നിറവില്ലായിരുന്നു
Can you imagine this man if he was living today David and he'd been filled with the Holy Spirit what a fantastic life he would have lived
നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഈ ദാവീദ് എന്ന് പറയുന്നതായ മനുഷ്യൻ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിച്ചിരുന്നുവെങ്കിൽ എത്രയോ മഹത്വകരമായ ഒരു ജീവിതത്തിന് അദ്ദേഹം ഉടമയാകുമായിരുന്നു
What I read in the Psalms is longings, but he can't keep it.
ഈ സങ്കീർത്തനങ്ങളിലെല്ലാം നാം കാണുന്നത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നുള്ളതായ ആഗ്രഹമാണ് എന്നാൽ ആവശ്യത്തിലേക്ക് ജീവിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല
But today the Holy Spirit has come and still many believers are not living like that.
എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് വന്നിരിക്കുകയും നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുകയും ചെയ്തിട്ടും വിശ്വാസികൾക്ക് ഇവരത്തിൽ ജീവിക്കുവാനായിട്ട് കഴിയുന്നില്ല
Because they don't have belonging that they did have.
അതിന് കാരണം ദാവീദിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നതായ ആഗ്രഹം വിശ്വാസികൾക്ക് ഇല്ല.
I have a great longing to live in an blameless way in my home.
കുറ്റമില്ലാത്ത ഒരു മാർഗത്തിൽ ജീവിക്കുവാനുള്ള വലിയ ആഗ്രഹം ദാവീദിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു.
How many of you can honestly say I have a tremendous longing to live in a blameless way in my house?
നിങ്ങളുടെ എത്ര പേർക്ക് സത്യസന്ധതയോടെ പറയുവാനായിട്ട് കഴിയും എന്റെ ജീവിതത്തിൽ കുറ്റമറ്റതായ ഒരു വിധത്തിൽ ജീവിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്
ജോൺ 14
യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ
ഫിലിപ്പ്
ഇങ്ങനെ പറയുന്നു യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 8 വാക്യത്തിൽ ഫിലിപ്പ് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് പറയുന്നു
ജീസസ് said verse 9
യേശു കർത്താവ് 9 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു
If you have seen me you have seen the father
നീ എന്നെ കണ്ടുവെങ്കിൽ പിതാവിനെ കണ്ടിരിക്കുന്നു
No need to see the father you have seen me that's the father
നീ എന്നെ കണ്ടിരിക്കുന്നു പിതാവിനെ വേർതിരിച്ച് കാണേണ്ടതായ ആവശ്യമില്ല
You want to know what the father in heaven is like
നിനക്ക് സ്വർഗ്ഗത്തിലുള്ളതായ പിതാവ് എങ്ങനെയുള്ളവനെന്ന് അറിയണമോ
ജീസസ് said just You watched me for 3.5 years.
നീ എന്നെ ഈ 3.5 വർഷം കണ്ടില്ലയോ
That's the father. He's exactly like that.
സ്വർഗത്തിലുള്ളതായ പിതാവ് അതുപോലെ തന്നെയാണ്
You see me washing people's feet. That's the father.
ഞാൻ മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകുന്നത് നീ കണ്ടില്ലേ എന്റെ പിതാവും അങ്ങനെ തന്നെയാണ്
God is like a servant.
ഒരു എന്റെ പിതാവ് എന്നെ പോലെ തന്നെ ഒരു സേവകനാണ്
And you see me comforting the leper and the woman caught in adultery. Father is like that.
കുഷ്ഠരോഗിയെ ആശ്വസിപ്പിക്കുന്നതും വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ ന്യായം വിധിക്കാതെ വിടുന്നത് നീ കണ്ടില്ലയോ അതുപോലെ തന്നെയാണ് എന്റെ പിതാവ്
ആൻഡ് യു സീൻ മീ സോ ഹാർഡ് ഓൺ ദി ഫാരിസീസ് ഫാദേഴ്സ് ലൈക്ക് ദാറ്റ്
ഞാൻ പരീശന്മാരോട് വളരെ കർക്കശ്യത്തോടെ ഇടപെടുന്ന എന്നെ നീ കണ്ടില്ലേ എന്റെ പിതാവും അങ്ങനെ തന്നെയാണ്
സീ മീ ഡ്രൈവ് ഔട്ട് ദോസ് പീപ്പിൾ ഹു മേഡ് മണി ഇൻ ദി ചർച്ച് ഫാദേഴ്സ് ലൈക്ക് ദാറ്റ്
ദേവാലയത്തിൽ കച്ചവടത്തിലൂടെ പണം ഉണ്ടാക്കിയവരെ അടിച്ച് പുറത്താക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ അതുപോലെ തന്നെയാണ് എന്റെ പിതാവ്
ആൻഡ് ദെൻ സോ ജീസസ് സെഡ് ഇഫ് യു സീ മീ യു സീൻ ദി ഫാദർ
അതുകൊണ്ട് യേശു കർത്താവ് ഫിലിപ്പസിനോട് പറഞ്ഞു നീ എന്നെ കണ്ടുവെങ്കിൽ പിതാവിനെ കണ്ടിരിക്കുന്നു
ആഡ് ദിസ് വേഴ്സ് ടു ദിസ് വേഴ്സ് അനദർ വേഴ്സ് യു ഗോട്ട് ടു ആഡ് ടു ദാറ്റ്
ഒരു വാക്യവും കൂടെ നിങ്ങൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കണം
ജോൺ 20
യോഹന്നാന്റെ സുവിശേഷം
വേഴ്സ് 21
20 അധ്യായത്തിന്റെ 21 വാക്യം
ആസ് ദി ഫാദർ സെന്റ് മീ സോ സെന്റ് ഐ യു
എന്റെ പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു.
യോഹന്നാന്റെ
സുവിശേഷം 20-ാം അധ്യായം 24-ാമത്തെ വാക്യം.
The Father sent Jesus saying,
യേശു കർത്താവിനെ പിതാവ് ഇത് പറഞ്ഞുകൊണ്ട് അയച്ചു,
ഗോ ദേർ,
നീ അവിടെ പോകുക,
and live in such a way,
നീ ജീവിക്കേണ്ട ജീവിതമാണ്,
that when people say they want to see God,
നിന്റെ ചുറ്റുമുള്ളതായ മനുഷ്യർ ദൈവത്തെ കാണണമെന്ന് പറയുമ്പോൾ,
if you see me, you see the Father.
നിനക്ക് പറയുവാനായിട്ട് കഴിയുന്ന നിങ്ങൾ എന്നെ കണ്ടുവെങ്കിൽ പിതാവിനെയും കണ്ടിരിക്കുക.
Jesus sends us as the Father sent him.
യേശു കർത്താവിനെ പിതാവ് അയച്ചതുപോലെ യേശു ക്രിസ്തു നമ്മെയും അയക്കുന്നു.
So that we should be able to say to people, if you see me, you see Jesus.
നാം മറ്റുള്ളവരോട് നമുക്ക് പറയുവാനായിട്ട് കഴിയുന്ന നിങ്ങൾ എന്നെ കണ്ടുവെങ്കിൽ യേശുവിനെ കണ്ടിരിക്കുന്നു എന്ന്.
Do you see that calling?
ഞാൻ പോകുന്നത് നിങ്ങൾ കാണുന്നുവോ?
Do you see that calling that we have?
നമുക്കുള്ളതായ വിളി നിങ്ങൾ കാണുന്നുവോ?
Do you see this as your calling?
ഇത് നമ്മുടെ വിളിയായിട്ട് നാം കാണുക.
I don't know how many of you take it seriously.
നിങ്ങൾ എത്ര പേര് ഇത് പ്രാധാന്യത്തോടുകൂടെ എടുക്കുന്നു എന്ന് എനിക്കറിയില്ല.
You should be able to tell your wife.
നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോട് പറയുവാൻ കഴിയുമോ?
You should be able to.
നിങ്ങൾ പറയുവാനായിട്ട് കഴിയണം.
My dear wife,
എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ,
if you have seen me, you have seen Jesus.
നീ എന്നെ കണ്ടുവെങ്കിൽ നീ യേശുവിനെയും കണ്ടിരിക്കുന്നു.
Can you say that?
നിങ്ങൾക്കത് പറയുവാൻ കഴിയുമോ?
Sisters,
സഹോദരിമാരെ,
can you tell your husband, my dear husband, if you have seen me, you have seen Jesus.
നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട് പറയുവാനായിട്ട് കഴിയുമോ? പ്രിയപ്പെട്ട ഭർത്താവെ, നീ എന്നെ കണ്ടുവെങ്കിൽ നീ യേശുവിനെ കണ്ടിരിക്കുന്നു.
You seen how I talk, how I live, how I treat you? You see Jesus.
നീ കാണുന്നില്ലേ ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് പെരുമാറുന്നതെന്ന്? അത് നീ കാണുന്നുവെങ്കിൽ നീ യേശുവിനെയും കണ്ടിരിക്കുന്നു.
Why do we laugh?
എന്തുകൊണ്ടാണ് നിങ്ങൾ ചിരിക്കുന്നത്?
We are not like that.
അത് പറയുന്നത് നാം അങ്ങനെയല്ല എന്നുള്ളതാണ് നിങ്ങളുടെ ശരി വ്യക്തത.
But the worst part is, you imagine, I can never be like that.
നല്ലതിൽ ഏറ്റവും മോശമായതായ കാര്യം അങ്ങനെ ഒരിക്കലും ആയിത്തീരുവാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതാണ്.
Then you won't even try.
അപ്പോൾ നിങ്ങൾ ഈ കാര്യത്തിലേക്ക് ശ്രമിക്കുക പോലുമില്ല.
It's like asking somebody to jump over a wall which is 20 feet high.
20 അടി പൊക്കമുള്ളതായ ഒരു മതിലിന്റെ മുകളിൽ നിന്ന് ചാടുവാൻ പറയുന്നത് പോലെ,
ഓവർ ഇറ്റ്, ജമ്പ് ഓവർ ഇറ്റ്,
മതിലിന്റെ മുകളിൽ കൂടെ ചാടുവാൻ പറയുന്നത് പോലെയാണ്.
I'm not even going to try. I can't do it.
ഞാൻ ഒരിക്കലും അതിന് ശ്രമിക്കില്ല, കാരണം എന്നെ കൊണ്ട് പറ്റത്തില്ല.
I believe we haven't seen our calling.
നമ്മുടെ വിളിയെ നാം വ്യക്തമായി കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് പറയുവാൻ.
I want to give you a vision of your calling as a husband, as a wife.
നിങ്ങളുടെ ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ നമുക്കുള്ളതായ ആ വിളിയെക്കുറിച്ച് ഒരു ദർശനം നിങ്ങൾക്ക്
തരുവാനായിട്ട്.
അവിടെ നിങ്ങൾ ചെന്നെത്തുന്നതുവരെയും അത് നിങ്ങൾ വിട്ടുകളയരുത്.
If God be for us, who can be against us?
ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആർക്ക് പ്രതികൂലമായിരിക്കാൻ കഴിയും?
I remember when I was 23 years old and I was seeking for the baptism in the Holy Spirit.
എനിക്ക് 23 വയസ്സുള്ളപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായി ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു.
I was going to a brethren assembly. They never talked about it over there.
ഞാൻ അന്ന് പോയിക്കൊണ്ടിരുന്നത് ഒരു ബ്രദറൻ സമൂഹത്തിലാണ്. അവരൊരിക്കലും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയില്ലായിരുന്നു.
And I didn't know what to do, where to go to understand about this.
ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് എവിടെ പോകണം എന്ന് എനിക്ക് ഒരു രൂപവും ഇല്ലായിരുന്നു.
I knew there's something like that, but I don't have it.
ഇങ്ങനെയൊരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്നുള്ളതായ കാര്യം ഉണ്ട് എന്ന് എനിക്കറിയാമായിരുന്നു. എന്നാൽ എങ്ങനെ ലഭിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു.
Somebody told me you got to go to the Pentecostal church. There only they talk about this.
അപ്പോൾ എന്നോട് ചിലർ പറഞ്ഞു, നിങ്ങൾ ഈ പെന്തക്കോസ്റ്റ് സമൂഹത്തിലേക്ക് ചെല്ലുക, അവര് അതൊക്കെയും അവിടെ പഠിപ്പിക്കുന്നുണ്ട്.
I have never been in a Pentecostal church in my life.
എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഈ പെന്തക്കോസ്റ്റ് സഭകളിലേക്ക് കടന്നു പോയിട്ടില്ല.
I didn't know what it was like.
അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു.
So another person who was Pentecostal took me there.
എന്നാൽ മറ്റൊരു പെന്തക്കോസ്തുകാരനായ എന്റെ ഒരു സുഹൃത്ത് എന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി.
And I saw all the hullabaloo and shouting and yelling and all going on there.
അവിടെ നടക്കുന്നതായ ഈ ഹല്ലേലൂയയും അട്ടഹാസവും ഇതെല്ലാം ഞാൻ കണ്ടപ്പോൾ,
this pastor told me, keep saying hallelujah and then after some time your tongue will trip and you will suddenly speak in tongues.
അവിടെ ഉള്ളതായ പാസ്റ്ററോട് പറഞ്ഞു, നീ തുടർച്ചയായിട്ട് ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, അപ്പോൾ ഒരു സമയം നിന്റെ നാവ് തെറ്റിയിട്ട് നീ അന്യഭാഷയിൽ പറയാനായിട്ട് തുടങ്ങും.
I said, I'm not going to do that.
ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനത് പറയാനായിട്ട് പോകുന്നില്ല.
He was very angry with me.
അപ്പോൾ അദ്ദേഹം എന്നോട് വളരെ കോപാകുലനായി.
I never went there again.
ഞാൻ അതിനുശേഷം ഒരിക്കലും അവിടെ പോയിട്ടില്ല.
I never went there for the rest of my life.
എന്റെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും ഞാൻ അവിടെ പോയിട്ടില്ല.
ഐ വെന്റ് ടു മൈ റൂം.
ഞാൻ എന്റെ മുറിയിലേക്ക് കടന്നുപോയി.
ഐ സെഡ്, ലോർഡ്, വാട്ട് എവർ ദീസ് പീപ്പിൾ ഹാവ്, ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്.
ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ മനുഷ്യരിലുള്ളതായ ഈ കാര്യം എനിക്ക് ഒരു കാരണവശാലും വേണ്ട.
ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്.
ഇതെനിക്ക് വേണ്ട.
Yelling and screaming in the naval parade ground, we do more than that. Why do I have to go there to learn that?
ഞാൻ പട്ടാളത്തിലായിരുന്നപ്പോൾ പരേഡ് ഗ്രൗണ്ടിൽ ഇതിലധികം ഞാൻ അട്ടഹസിക്കുകയും ഒക്കെയും ചെയ്തിട്ടുണ്ട്.
I want the power which the apostles got on the day of Pentecost.
പെന്തക്കോസ്ത് ദിവസത്തിലെ അപ്പോസ്തലന്മാരുടെ മേൽ ലഭിച്ചതായ ആ ശക്തി, അതാണ് എനിക്ക് ആവശ്യമായത്.
And if it takes 10 years to get it, I'll wait 10 years, but I don't want a cheap counterfeit.
അതിനായി പത്ത് വർഷം കാത്തിരിക്കേണ്ടി വന്നാലും ഞാൻ പത്ത് വർഷവും കാത്തിരിക്കുവാനായിട്ട് തയ്യാറാണ്. ഒരിക്കലും യഥാർത്ഥമല്ലാത്തതായ ഒരു അഭിഷേകം പ്രാപിച്ച് വഞ്ചിതനായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
Now you must say the same thing in relation to our calling.
നമ്മുടെ വിളിയെക്കുറിച്ചും നാം ഈ കാര്യം തന്നെ പറയുക.
Lord, if it takes 10 years for me to start behaving like Jesus in my house, I'm going to pursue it. I'm not going to give up.
കർത്താവേ, യേശു ക്രിസ്തുവിനെ പോലെ പെരുമാറുവാനും സംസാരിക്കുവാനും പത്ത് വർഷമെടുക്കുമെങ്കിലും ഞാൻ ഒരിക്കലും അത് വിട്ടുകളയില്ല. ഞാൻ അതിനായി തീരുമാനിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ മുന്നോട്ട് പോവുകയാണ്.
I remember hearing the testimony of a very godly man who was a co-worker of John Wesley in 1700s in England.
പതിനേഴാം നൂറ്റാണ്ടിൽ ജോൺ വെസ്ലിയോട് കൂടെ പ്രവർത്തിച്ചിരുന്നതായ ഒരു ദൈവമനുഷ്യന്റെ സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്.
John Wesley considered him to be one of the most godly men he's ever met.
John Wesley adeyathe adeyam kandathaya ettavum nalla oru devamanushyanayittu kanakkaakkunnu.
And he died, that man.
Aa manushyan marichu poyi.
And at his funeral,
adeyathinte shava adakkatha samayathu
his wife gave a testimony.
അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു സാക്ഷ്യം പറഞ്ഞു.
He said, I was not living with a human being, I was living with an angel in my house.
അദ്ദേഹത്തിന്റെ ഭാര്യ ഇങ്ങനെയാണ് പറഞ്ഞത്, എന്റെ ഭവനത്തിൽ ഞാനൊരു മനുഷ്യനോട് കൂടെ അല്ലായിരുന്നു ജീവിച്ചിരുന്നത്, ഞാനൊരു ദൈവത്തിന്റെ ദൂതനോട് കൂടെയാണ് ജീവിച്ചിരുന്നത്.
I said, Lord, that's not enough. I must not an angel. I must be like Jesus in the house.
ഞാൻ പറഞ്ഞു, ദൈവമേ, ഞാനൊരു ദൂതനായിട്ടിരിക്കുവാനായിട്ട് ദൈവത്തിന്റെ ഒരു ദൂതനായിട്ടിരിക്കുവാനല്ല ആഗ്രഹിക്കുന്നത്, ഞാൻ വാസ്തവമായും യേശു ക്രിസ്തുവായിട്ട് തന്നെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു.
That is our calling.
അതാണ് നമ്മുടെ വിളി.
That my children, your children, my children should be able to look up to us. We should be able to say to them, if you have seen me, you have seen Jesus.
നമ്മുടെ കുഞ്ഞുങ്ങളെ, എന്റെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളിലേക്ക് നോക്കിക്കൊണ്ട് പറയുവാനായിട്ട് കഴിയണം, നമ്മളെ കണ്ടതുകൊണ്ട് അവർ യേശുവിനെ കണ്ടുവെന്ന്.
Now, my question is, do you have faith for this? I'm not asking you, can you do it? I'm asking, do you have faith for it?
നിങ്ങൾക്ക് ഇത് ചെയ്യുവാൻ കഴിയുമോ എന്നല്ല ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇത് ചെയ്യുവാൻ കഴിയുമോ എന്നുള്ളതായി വിശ്വാസം നിങ്ങൾക്കുണ്ടോ എന്നാണ് ചോദിക്കുന്നത്.
What do you say?
നിങ്ങൾ എന്താണ് പറയുന്നത്?
Yes or no? All those who said yes, now we're going to check up after 1 year.
കഴിയുമെന്ന് പറഞ്ഞ എല്ലാവരെയും ഒരു വർഷം കഴിഞ്ഞ് പരിശോധിച്ച് നോക്കുന്നതായിരിക്കും.
Let me show you a verse in Matthew chapter 9.
മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു.
Verse 28.
28-ാമത്തെ വാക്യം.
There were two blind people who came to Jesus.
അവിടെ രണ്ട് അന്ധരായ മനുഷ്യർ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്നു.
They wanted their eyes to be opened.
അവരുടെ കണ്ണ് തുറന്നു കാണുവാൻ അവർ ആഗ്രഹിച്ചു.
Jesus did not open their eyes immediately.
യേശു ക്രിസ്തു പെട്ടെന്ന് അവരുടെ കണ്ണ് തുറന്നില്ല.
He asked them a question.
യേശു ക്രിസ്തു അവരോട് ഒരു കാര്യം ചോദിച്ചു.
Do you believe I am able to do this?
ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ?
Not do you believe you can open your eyes?
നിങ്ങളുടെ കണ്ണ് നിങ്ങൾക്ക് തുറക്കുവാൻ കഴിയുമോ എന്നല്ല.
That is not the question.
അതല്ല ചോദ്യം.
The question is not do you believe that you can live like Jesus in your house?
നിങ്ങൾക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയുമോ?
Do you believe that you can live like Jesus in your house?
യേശുവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ
പോലെ
യേശുവായിട്ട് നിങ്ങളുടെ
യേശുവിനെ പോലെ
യേശുവിനെ പോലെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമോ?
That is not the question.
അതല്ല ചോദ്യം.
The question is, do you believe that Jesus can make you live like that?
ഇവിടുത്തെ ചോദ്യം, യേശുവിനെ നിങ്ങളെ യേശുവിനെ പോലെ ജീവിക്കുന്നവനാക്കി തീർക്കുവാൻ കഴിയുമോ എന്നാണ്.
If you ask me, can I live like Jesus? I say no, impossible, I'll say.
നിങ്ങൾ എന്നോട് ചോദിക്കുക, സഹോദരൻ എങ്ങനെ ജീവിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഒരിക്കലും സാധ്യമല്ല എന്ന്.
Even 100 years later I won't be able to do it.
100 വർഷം കഴിഞ്ഞാലും എന്നെ കൊണ്ട് അത് കഴിയത്തില്ല.
But another question.
എന്നാൽ മറ്റൊരു ചോദ്യം,
Jesus asking you, do you believe I can do this for you?
യേശു നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുവാൻ കഴിയുമോ എന്ന്, നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന്.
What do you think?
നിങ്ങളെന്ത് ചിന്തിക്കുന്നു?
Do you think it was more difficult for Jesus to overcome Satan or more difficult to help you to live with a difficult wife?
നിങ്ങൾ ചിന്തിക്കുന്നുവോ യേശുക്രിസ്തുവിന് പിശാചിനെ ജയിച്ചു കടന്നു പോകുന്നത് പ്രയാസമായിരുന്നോ അതോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നക്കാരിയായ ഭാര്യയോട് കൂടെ ജീവിക്കുന്നത് അതിൽ കൂടുതൽ പ്രയാസമാണോ?
However bad your wife may be, she is not worse than the devil.
നിങ്ങളുടെ ഭാര്യ എത്ര മോശക്കാരിയാണെങ്കിലും അവൾ പിശാചിനേക്കാളും മോശക്കാരിയല്ല.
However bad your husband may be, he is not as bad as the devil.
നിങ്ങളുടെ ഭർത്താവ് എത്ര മോശക്കാരനായിരുന്നാലും അവൻ പിശാചിനേക്കാളും നല്ലവനാണ്.
Did Jesus overcome Satan or not?
യേശു കർത്താവ് പിശാചിനെ ജയിച്ചുവോ?
Yes or no?
Yes. ജയിച്ചു.
Okay. Now the Lord asks, do you believe that I can help you to live like I lived in your house?
ഇപ്പോൾ യേശു ക്രിസ്തു നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ യേശുവിനെ പോലെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന്?
നിങ്ങൾ കഴിക്കുന്നല്ല, നിങ്ങൾക്ക് കഴിയോ? I can help you to live like
നിങ്ങൾ യേശുവിനെ നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുന്നു.
We supposing these blind men had said, I'm not sure. This opening eyes is a very difficult thing. Also, I'm not sure whether you can do it.
നിങ്ങളെ ഇങ്ങനെ കരുതുക, ഈ കുരുടനായ മനുഷ്യൻ പറയുകയാണ്, ഒരുപക്ഷെ നിനക്ക് കഴിയുമായിരിക്കുമെന്ന് എനിക്ക് അത്ര നിശ്ചയമില്ല.
It's a very difficult thing, opening the eye.
ആ കണ്ണ് തുറക്കുക എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല.
We were born like this.
അത് അങ്ങനെ തന്നെ ജനിച്ചവനാണ് അവര്.
So I don't know. I mean, if it is a small defect that happened later on, maybe you can cure it. But we are born blind.
ഞങ്ങള് ജന്മന തന്നെ കുരുടരായിരുന്നവരാണ്. ജനിച്ചു കഴിഞ്ഞുണ്ടായ ഒരു പ്രശ്നമാണെങ്കിൽ ഒരുപക്ഷെ നിനക്ക് പരിഹരിക്കുവാൻ കഴിയും.
സോ ദേ വുഡ് ഹാവ് ഗോൺ ഔട്ട് ബ്ലൈൻഡ് ഫ്രം ദർ ഹൗസ്.
ആ ഭവനത്തിൽ നിന്ന് അവർ കുരുടരായി തന്നെ പുറത്തേക്ക് പോയിരിക്കും.
ഐ ഹാവ് കം ടു വൺ കൺക്ലൂഷൻ.
ഇതിൽ നിന്ന് ഒരു കാര്യത്തിലേക്ക് ഞാൻ എത്തിച്ചേരുന്നു.
എവ്രിബഡി ഗെറ്റ്സ് അക്കോർഡിംഗ് ടു ദർ ഫെയ്ത്ത്.
എല്ലാവർക്കും അവരവരുടെ വിശ്വാസം അനുസരിച്ച് ലഭിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു.
ഐ ഡോണ്ട് നോ വാട്ട് ഫെയ്ത്ത് യു ഹാവ് ദിസ് ഈവനിങ് അബൌട്ട് ഹൗ യു കൻ ലിവ് ഇൻ യുവർ ഹൗസ്.
നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കുവാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് എത്രമാത്രം വിശ്വാസമുണ്ട് എന്ന് എനിക്കറിയില്ല.
ഹൗ മച്ച് ഫെയ്ത്ത് യു ഹാവ് ദാറ്റ് യുവർ സ്പീച്ച് കൻ ഓൾവേസ് ബി വിത്ത് ഗ്രേസ്.
നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും കൃപയാൽ രുചി വരുത്തതായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് എത്രമാത്രം വിശ്വാസം നിങ്ങൾക്കുണ്ട്?
ഡോണ്ട് ലുക്ക് അറ്റ് യുവർ എബിലിറ്റി.
നിങ്ങളുടെ കഴിവിലേക്ക് നിങ്ങൾ നോക്കരുത്.
ജീസസ് ഡിഡ് നോട്ട് ട്രൈ ടു മേക്ക് ദോസ് പീപ്പിൾ സ്ട്രെച്ച് ദെയർ ഐസ് ഓർ ഡു സം ഐ എക്സർസൈസസ് ടു ഇംപ്രൂവ് ദെയർ സൈറ്റ്.
യേശു കർത്താവ് ആ കുരുടന്മാരെ കൊണ്ട് അവരുടെ കണ്ണ് തുറക്കുകയും അടപ്പിക്കുകയും ഒക്കെയും ചെയ്യുന്ന ആ എക്സർസൈസ് ഒന്നും ചെയ്യിപ്പിച്ചില്ല.
He just said, do you believe I can do it for you?
യേശു കർത്താവ് ചോദിച്ചു, എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്നാണ്.
So I'm not teaching you some technique to live happily with your wife.
നിങ്ങളുടെ ഭാര്യയോടുകൂടെ സന്തോഷകരമായി ജീവിക്കുവാനുള്ള ചില ടെക്നിക്കുകളല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്.
That is all the psychologists teach that.
അത് സൈക്കോളജി പഠിപ്പിക്കുന്നവർ പറഞ്ഞു തരുന്ന കാര്യമാണ്.
Yes, you must call up your wife from the office every 2 hours and say, I love you, honey.
അവര് ഇങ്ങനെ പറയാറുണ്ട്, നീ നിന്റെ ഓഫീസിൽ നിന്ന് എല്ലാ 2 മണിക്കൂറുകളും നിന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറയണം, പ്രിയപ്പെട്ടവളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്.
I'm not teaching you techniques like that.
അങ്ങനെയുള്ളതായ ഒരു വിദ്യയാണ് ഞാൻ പഠിപ്പിക്കുന്നത്.
I'm asking you, do you believe that Jesus can make you live like him in your house?
ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന യേശു ക്രിസ്തുവിനെ നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭവനത്തിൽ യേശുവിനെ പോലെ ജീവിപ്പിക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ്.
I can't say that I live like Jesus today.
ഞാൻ ഇന്ന് യേശുവിനെ പോലെ ആയിരിക്കുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയില്ല.
I tell you it's a million times better than it was when I got married 42 years ago.
എന്നാൽ എനിക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് പറയാനായിട്ട് കഴിയും, 42 വർഷം മുൻപ് ഞാൻ വിവാഹിതനായിരുന്നപ്പോഴത്തേക്കാളും വളരെ വളരെ അന്തരമുള്ളതായ ഒരു ജീവിതമാണ് ഇന്ന്.
My experience is not exactly like heaven but pretty close to it.
എന്റെ ഇന്നത്തെ ജീവിതത്തിലെ അനുഭവം സ്വർഗം പോലെ തന്നെയല്ല, എന്നാൽ അതിന് വളരെ അടുത്തുള്ളതായ ഒരു
അനുഭവമാണ്.
അത് മെച്ചമായിക്കൊണ്ടിരിക്കുന്നതായ അനുഭവം.
It does not depend on anybody else.
അത് മറ്റാരെയും ആശ്രയിച്ചിരിക്കുന്നു.
It doesn't depend on any circumstance.
നിങ്ങളുടെ സാഹചര്യങ്ങളെ അനുസരിച്ചിരിക്കുന്നു.
It depends only on one thing.
അത് ഒരു കാര്യത്തിൽ മാത്രം അടിസ്ഥാനപ്പെട്ട്.
According to my faith, it will be to me.
എന്റെ വിശ്വാസം പോലെ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു.
So it's entirely dependent on me.
അത് എന്നിൽ മാത്രം ആശ്രയിച്ചു.
ഇറ്റ് ഇസ് നോട്ട് ഡിപെൻഡ് ഓൺ മൈ വൈഫ് ഫെയ്ത്ത്, ഇറ്റ് ഡിപെൻഡ് ഓൺ മൈ ഫെയ്ത്ത്.
അത് എന്റെ ഭാര്യയുടെ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതല്ല, എന്റെ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന.
യുവർ സിസ്റ്റർ, ഇറ്റ് ഇസ് നോട്ട് ഡിപെൻഡ് ഓൺ ഹൗ യുവർ ഹസ്ബൻഡ് റിയാക്ട്സ് ഓർ നോട്ട്, ഇറ്റ്സ് ഡിപെൻഡ് ഓൺ യുവർ ഫെയ്ത്ത്.
പ്രിയപ്പെട്ട സഹോദരി, നിങ്ങളുടെ ഭർത്താവ് എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതിലല്ല അത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസം എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്.
Quite recently, I came to a new definition of faith in my own life.
വളരെ അടുത്ത കാലത്ത് വിശ്വാസത്തെ കുറിച്ചുള്ള ഒരു പുതിയ നിർവചനത്തിൽ ഞാൻ എത്തിച്ചേർന്നു.
That really helped me. If it helps you, you can take it.
എന്നെ അത് വളരെയധികം സഹായിച്ചു. നിങ്ങളെ സഹായിക്കുമെങ്കിൽ നിങ്ങൾക്കും അത് ഏറ്റെടുക്കാം.
So there are many definitions of faith.
വിശ്വാസത്തിന് അനേക നിർവചനങ്ങളുണ്ട്.
Hebrews 11 you read about one definition.
എബ്രായലേഖനം 11 അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ഒരു നിർവചനം കാണും.
Here is my definition.
ഇതാണ് എന്റെ നിർവചനം.
It's actually based on scripture.
അത് ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ്.
It's based on Matthew chapter 7.
മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലാണ് ആ കാര്യം പറഞ്ഞിരിക്കുന്നത്.
Matthew 7 and verse 11.
മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം.
If you being evil know how to give good gifts to your children, how much more will your father in heaven give good things to those who ask him?
അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും.
I got a definition of faith from that verse.
ആ വാക്യത്തിൽ നിന്ന് വിശ്വാസത്തിന്റെ ഒരു നിർവചനം എനിക്ക് ലഭിച്ചു.
That is like this.
അത് എങ്ങനെയാണ്?
Faith is to believe that God is more eager to do something for me than I am eager to ask and receive it.
ദൈവവചനം നാം ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നതിലധികം നമ്മുടെ ദൈവം നമുക്ക് നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവനാണ് എന്നുള്ളതാണ്.
ഫോർ എക്സാമ്പിൾ, ആർ യു സീക്കിംഗ് ഫോർ ദ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്?
ഉദാഹരണമായിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം അന്വേഷിക്കുന്നവനായിരിക്കാം.
ഗോഡ് ഈസ് മോർ ഈഗർ ടു ബാപ്റ്റൈസ് യു വിത്ത് ദ ഹോളി സ്പിരിറ്റ് ദാൻ യു ആർ ഈഗർ ടു റിസീവ് ദാറ്റ്.
നിങ്ങളുടെ ആഗ്രഹത്തെക്കാളും അനേക മടങ്ങ് നിങ്ങളെ തന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു.
ഐ ടെൽ യു 95% ഓഫ് ബിലീവേഴ്സ് ഡോണ്ട് ബിലീവ് ദാറ്റ്.
ഞാൻ നിങ്ങളോട് ഒരു കാര്യം വ്യക്തമായിട്ട് പറയട്ടെ, 95% വിശ്വാസികൾ ആ കാര്യം വിശ്വസിക്കുന്നു.
How many people have told me, oh brother, I've been praying, God is not baptizing me in the Holy Spirit.
എത്ര പേരാണ് പറയുന്നത്, ഞാൻ വർഷങ്ങളായിട്ട് അനേക പ്രാവശ്യം മുട്ടിപ്പായിട്ട് പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ പ്രാർത്ഥിക്കുന്നു, എന്നാൽ ഇതുവരെയും ഒന്നും നടന്നിട്ടില്ല എന്ന്.
ഐ മെറ്റ് വൺ ബ്രദർ ഹു ടോൾഡ് മീ ദാറ്റ് ഹീ ഹാസ് ബീൻ പ്രേയിങ് ഫോർ 40 ഇയേഴ്സ്.
ഞാൻ 40 വർഷമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരനെ കണ്ടുമുട്ടുകയുണ്ടായി.
ഡു യു തിങ്ക് യു ഗെറ്റ് സംതിങ് ഫ്രം ഗോഡ് ജസ്റ്റ് ബിക്കോസ് യു പ്രേ?
നിങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം ദൈവത്തിൽ നിന്ന് എന്ത് ലഭിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു?
ജെയിംസ് 1 സേസ് ഇഫ് യു ഡോണ്ട് ഹാവ് ഫെയ്ത്ത് ലെറ്റ് നോട്ട് ദാറ്റ് മാൻ തിങ്ക് ഹീ വിൽ റിസീവ് എനിതിങ് ഫ്രം ദ ലോർഡ്.
യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്ന വിശ്വാസത്തോടെ ചോദിക്കാത്ത ഒരു മനുഷ്യനും ഒന്നും ലഭിക്കുകയില്ല എന്നാണ്.
വി മസ്റ്റ് ബിലീവ്. If you pray for 40 years without faith, you get nothing.
വിശ്വാസം കൂടാതെ 40 വർഷം നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഒന്നും കിട്ടത്തില്ല.
Another fellow prays for 1 minute and faith and he gets it.
നിങ്ങൾ ഒരു മിനിറ്റ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും.
So faith is to believe God is more eager to baptize me in the Holy Spirit than I am to be baptized in the Holy.
വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നതിലും അനേക മടങ്ങ് എന്റെ ദൈവം എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്.
God is more eager to make me live like Jesus in my home than I am eager for it.
ഞാന് യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ എന്റെ ഭവനത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിലും അനേക മടങ്ങ് അധികം ദൈവം ഞാൻ യേശുക്രിസ്തുവിനെ പോലെ എന്റെ ഭവനത്തിൽ ആയിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
God is more eager to make my home a really godly home than I am.
എന്നേക്കാൾ അധികമായി എന്റെ ഭവനത്തെ ഒരു ദൈവിക ഭവനമായിട്ട് മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു.
God is more eager that my children should be disciples of Jesus than I am.
എന്നേക്കാൾ അധികമായി എന്റെ കുഞ്ഞുങ്ങൾ യേശുക്രിസ്തുവിന്റെ ശിഷ്യരായി തീരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു.
So we can say you don't have because you don't ask.
അപ്പോൾ നമുക്ക് പറയുവാനായിട്ട് കഴിയും, നിങ്ങൾക്ക് ചോദിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല.
And you ask that you don't receive because you don't believe.
നിങ്ങൾ ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, കാരണം നിങ്ങൾ വിശ്വാസത്തോടുകൂടെ അല്ല ചോദിക്കുന്നത്.
ഓ യു ആസ്ക് ആൻഡ് ഡോണ്ട് റിസീവ് ബിക്കോസ് യു ആർ ആസ്കിംഗ് വിത്ത് റോങ് മോട്ടീവ്സ്.
നിങ്ങൾ ചോദിച്ചിട്ടും ലഭിക്കാതിരിക്കുന്നത് നിങ്ങൾ തെറ്റായ ആഗ്രഹത്തോടുകൂടെ ചോദിക്കുന്നത് കൊണ്ടാണ്.
There are many parents who want their children to be converted for their own honor.
തങ്ങളുടെ മാനത്തിന് വേണ്ടി തങ്ങളുടെ കുഞ്ഞുങ്ങൾ രൂപാന്തരം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നതായി വീണ്ടും ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അനേകരുണ്ട്.
യു കൻ ബി ഡിസ്റ്റർബ്ഡ്. What will people think in the church if my children are not believers?
എന്റെ കുഞ്ഞുങ്ങളെ വിശ്വാസികൾ അല്ലെങ്കിൽ ചർച്ചിലുള്ള മറ്റുള്ള സഹോദരി സഹോദരന്മാർ എന്ത് വിചാരിക്കും?
What will they think about me?
എന്നെ കുറിച്ച് അവരെന്ത് വിചാരിക്കും?
You are not bothered about the glory of God. You are bothered about your own name.
നിങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ പേരിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്.
God won't answer that prayer.
അങ്ങനെയുള്ള ആ ഒരു പ്രാർത്ഥനയെ ദൈവം കേൾക്കുന്നില്ല.
For example, then one day your child gets baptized.
ഉദാഹരണമായിട്ട് നിങ്ങളുടെ കുഞ്ഞ് ഒരു ദിവസം സ്നാനപ്പെട്ടു.
യു ഹാവ് 2-3 ചിൽഡ്രൻ ഓൾ ഗോട്ട് ബാപ്റ്റൈസ്.
നിങ്ങളുടെ 2-3 കുഞ്ഞുങ്ങൾ എല്ലാവരും സ്നാനപ്പെട്ടു.
താങ്ക് ഗോഡ് മൈ ചിൽഡ്രൻ ഓൾ ബാപ്റ്റൈസ്.
നിങ്ങൾ പറയും, ദൈവമേ വളരെ നന്ദി, എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും
സ്നാനപ്പെട്ടു. എവരിബഡി ഇൻ ദ ചർച്ച് വിൽ റെസ്പെക്ട് മീ, ഐ എം എ ഗുഡ് മാൻ.
ഓ, ചർച്ചിലുള്ള എല്ലാവരും ഒരു നല്ല മനുഷ്യനാണെന്ന് കരുതി എന്നെ ബഹുമാനിക്കും.
ആൻഡ് ദാറ്റ് ഈസ് വൈ യുവർ ചിൽഡ്രൻ നെവർ ബിക്കം ഡിസൈപ്പിൾസ്.
അതുകൊണ്ടാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും ഒരു യഥാർത്ഥ ശിഷ്യരായിട്ട് മാറാത്തത്.
you got your honor or my children are baptized.
മറ്റുള്ളവരിൽ നിന്നുള്ളതായ കിട്ടുന്നതായ ബഹുമാനം കൊണ്ട് നിങ്ങൾ സംതൃപ്തരായി തീരുന്നു.
Do you pray that your children, every one of them, should be wholehearted disciples of Jesus?
നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ നിങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളും യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യരായിട്ട് വളർന്നു വരണമെന്ന്?
I have prayed that for years.
ഞാന് അനേക വർഷങ്ങള്
അതിനുവേണ്ടി
ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവം എന്റെ നാല് കുഞ്ഞുങ്ങളും അവർ വീണ്ടും ജനിച്ചാൽ മാത്രം പോരാ, അവർ യഥാർത്ഥമായിട്ടും യേശുക്രിസ്തുവിന്റെ ശിഷ്യരായി
തീരും.
ഞാൻ വിശ്വസിക്കുന്ന എന്നേക്കാൾ അധികമായി ആ കാര്യം ചെയ്തു തരുവാൻ ദൈവം ആയിരിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ
കാര്യത്തിലും
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവര് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ
പ്രാർത്ഥിക്കുക.
എനിക്ക് ചില പേരക്കിടാങ്ങളുണ്ട്, ചില മാസങ്ങൾ മാത്രമേ പ്രായമുള്ളൂ, എന്നാൽ ഞാൻ ഇപ്പോഴും മുതലേ അവർക്ക് വേണ്ടി
പ്രാർത്ഥിക്കുന്നു.
ഞാൻ അവരെ എടുത്ത് എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ ഇവരെ നിങ്ങൾ ഇവരുടെ കർത്താവായ യേശുവിന്റെ ശിഷ്യരാക്കി
മാറ്റി
അവർ ജീവിക്കുന്നതായ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ സാക്ഷികളായിട്ട് അവർ ജീവിക്കണം.
ഓ, യു മസ്റ്റ് ഹാവ് എ ലോങ്ങിംഗ് ഫോർ ദാറ്റ്.
അതിനുവേണ്ടിയുള്ള ആ ഒരു അടങ്ങാത്ത ആഗ്രഹം നിങ്ങളുടെ
ഹൃദയത്തിലുണ്ട്.
നിങ്ങളുടെ എല്ലാ കുട്ടികളും
കർത്താവ്.
അവര് വീണ്ടും ജനിച്ചതുകൊണ്ട് ഒരു നല്ല ജോലി കിട്ടുന്നത് കൊണ്ട് നിങ്ങൾ
സ്കൂളിൽ
നല്ല മാർക്ക് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾ, അതിനുവേണ്ടി ദൈവത്തോട് നന്ദി
പറയുക.
എന്നാൽ അവർ കർത്താവിന്റെ ശിഷ്യരായി തീരുവാൻ വേണ്ടി പ്രത്യേകമായിട്ട്
പ്രാർത്ഥിക്കും.
ഭാര്യ ഭർത്താക്കന്മാരെ, നിങ്ങൾ ഒന്നിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി
പ്രാർത്ഥിക്കണം.
എല്ലാ ദിവസവും രാവിലെ ഞാനും എന്റെ ഭാര്യയും ഒരുമിച്ച് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എത്ര വർഷം
പ്രാർത്ഥിക്കും.
എല്ലായ്പ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കും, എന്റെ കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നിനക്ക് വേണ്ടി
ജീവിക്കുന്നു.
നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെയും നിങ്ങളത് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്നു മുതൽ അത്
ചെയ്യുന്നവരായി.
ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നതായ ദൈവമാണ്.
യു ബിലീവ് ദാറ്റ് ഗോഡ് വിൽ ഡു ഇറ്റ്.
നിങ്ങൾക്ക് വേണ്ടി ദൈവം അത് ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു.
ഐ ഡോണ്ട് കെയർ ഹൗ ബാഡ് യുവർ ചിൽഡ്രൻ ആർ ടുഡേ.
ഇന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്ര മോശക്കാരായിരിക്കുന്നു എന്നുള്ളത്
കാര്യമല്ല. ഐ കാൻ ഗ്യാരണ്ടി ദാറ്റ് യു ആൻഡ് യുവർ വൈഫ് ആൻഡ് യുവർ പാർട്ണർ, യുവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രേ ടുഗദർ, ഗോഡ് വിൽ ചേഞ്ച് യുവർ ചിൽഡ്രൻ നോ മാറ്റർ ഹൗ ബാഡ് ദേ ആർ.
നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്ര മോശക്കാരായിരുന്നാലും ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഉറപ്പായിട്ട് പറയട്ടെ, നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും.
ഗോഡ് ഹാസ് ഹാഡ് എ വിറ്റ്നസ് ഇൻ അവർ ജനറേഷൻ.
നമ്മുടെ ഈ തലമുറയിൽ ദൈവത്തിന് ഒരു സാക്ഷ്യം ആവശ്യമാണ്. ദൈവത്തിന് ഒരു സാക്ഷ്യമുണ്ട്.
നൗ ഇൻ ദ നെക്സ്റ്റ് ജനറേഷൻ, ഡു യു തിങ്ക് ഗോഡ് വാണ്ട്സ് എ വിറ്റ്നസ് ഓർ നോട്ട്?
നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ നമ്മുടെ വരുന്ന തലമുറയിൽ ദൈവത്തിന് ആ ഒരു സാക്ഷ്യം ആവശ്യമുണ്ട് എന്ന്?
ഓഫ് കോഴ്സ്,
തീർച്ചയായും.
ഐ കൺസേൺഡ് അബൌട്ട് ഇറ്റ് ഓർ ഇസ് ഗോഡ് കൺസേൺഡ് അബൌട്ട്
ഇറ്റ്? എനിക്ക് അതിനെക്കുറിച്ച് ഭാരമുണ്ട്, അതിലധികമായിട്ട് ദൈവത്തിന്
അതിനെക്കുറിച്ച്.
എന്നെക്കാളും അനേക മടങ്ങ് ഭാരം ദൈവത്തിന്
കേട്ടിട്ടുണ്ട്.
ഞാൻ ദൈവത്തോട്, ദൈവമേ എന്റെ കുഞ്ഞുങ്ങളും അടുത്ത തലമുറയിൽ നിന്റെ സാക്ഷിയായി നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ,
ഡോണ്ട് യു തിങ്ക് ഗോഡ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് പ്രയർ?
ദൈവത്തിന് അക്കാര്യത്തിൽ താല്പര്യമില്ല.
ആൻഡ് ഇഫ് ഗോഡ് ബി ഫോർ മീ, ഹൂ കാൻ ബി അഗൈൻസ്റ്റ് മീ?
ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ ആർക്ക് പ്രതികൂലമായിട്ട് നിൽക്കും?
യു മസ്റ്റ് പ്രേ ലൈക്ക് ദാറ്റ്.
നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കും.
ലോർഡ് വിത്ത് മൈ ചിൽഡ്രൻ ഇൻ ദി നെക്സ്റ്റ് ജനറേഷൻ ദേ മസ്റ്റ് ബി എ വിറ്റ്നസ് ഫോർ യു.
ദൈവമേ, വരുന്ന തലമുറയിൽ എന്റെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ സാക്ഷികളായി വളരുവാനിടയാണ്.
ഫിൽഡ് വിത്ത് ദി ഹോളി സ്പിരിറ്റ്.
അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി. ദൈവത്തിന് വേണ്ടി ജ്വലിക്കുന്ന
ആത്മീയങ്ങളായി
നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ ഇരിക്കുന്ന നാം എല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുവാൻ
ആരംഭിക്കും.
അടുത്ത തലമുറയിൽ കേരളത്തിൽ എത്രയധികം ആൾക്കാർ ദൈവത്തിന് വേണ്ടി കത്തി ജ്വലിക്കുന്ന ജ്വാലകളായിട്ട് മാറും. ഈ കാര്യം ആരംഭിക്കേണ്ടത് നിങ്ങൾ ഭാര്യയിലും ഭർത്താവിലും ഒന്നിച്ചാണ്.
ലോർഡ് ഹെൽപ് അസ് ടു ലിവ് ലൈക് ജീസസ് ഇൻ അവർ ഹോം.
കർത്താവേ, യേശുവിനെ പോലെ ഞങ്ങളുടെ ഭവനത്തിൽ ജീവിക്കുവാനായിട്ടിടയായി. യേശു ക്രിസ്തു സംസാരിച്ചതുപോലെ സംസാരിക്കുന്നവരായി
തീരണം. ഇന് എ പെട്രോൾ സ്റ്റേഷൻ ഓർ സംതിങ് ഇൻ എ സ്ലൈറ്റ്ലി അൺകൈൻഡ് വേ ടു സം സ്മോൾ ബോയ്.
ചില സമയങ്ങളിൽ പെട്രോൾ സ്റ്റേഷനിലും മറ്റും അവിടെ ഇരിക്കുന്നതായ ബാലന്മാരോട് അത്രമാത്രം ദയയില്ലാതെ ഞാൻ സംസാരിച്ചതായ അവസരങ്ങളുണ്ട്.
Took my scooter to fill up some petrol.
എന്റെ സ്കൂട്ടറിൽ പെട്രോൾ നിറയ്ക്കുവാനായി ഞാൻ ചെന്നപ്പോൾ,
as I've driven away, The Lord said to me, that is not the way Jesus would speak to a little boy.
ദൈവം എന്റെ ഹൃദയത്തിൽ എന്നോട് വ്യക്തമായിട്ടും പറഞ്ഞു, യേശു ക്രിസ്തു ഒരു ബാലനോട് സംസാരിക്കുന്നത് ഈ വിധത്തിലല്ല.
I have wept.
അത് കേട്ടിട്ട് ഞാൻ
കരഞ്ഞു. Lord, forgive me.
ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ നീ എന്നോട് ക്ഷമിക്കണം.
Jesus said, blessed are those who mourn, they will be comforted.
യേശു ക്രിസ്തു പറഞ്ഞു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വാസം കണ്ടെത്തും.
I want to encourage you to start weeping on your pillow at night because your speech was not with grace.
കൃപയോട് കൂടിയതല്ലാതെ സംസാരിക്കുന്നതിനാൽ നിങ്ങളുടെ തലയെണ്ണകള് രാത്രി കാലങ്ങളിൽ നനഞ്ഞതായി തീരുവാനായിട്ട് ഞാൻ നിങ്ങളെ
ഉത്സാഹിപ്പിക്കുന്നു.
ഞാൻ എന്റെ ജീവിതത്തിൽ അനേക പ്രാവശ്യം അത് ചെയ്തു.
And those of you who got the habit of gossiping and speaking about other people,
മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറയുന്നതായ സ്വഭാവമുള്ള നിങ്ങൾക്കും,
and spreading tales and tales and tales about other people,
മറ്റുള്ളവരെ കുറിച്ചുള്ള കഥകൾ പറഞ്ഞു പറഞ്ഞു പരത്തുന്ന സ്വഭാവമുള്ള,
I have one suggestion.
നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്.
Please stop it.
അത് നിങ്ങൾ നിർത്തുക.
Stop it, you and your wife.
നിങ്ങളും നിങ്ങളുടെ ഭാര്യയുമായിട്ട് അത് നിർത്തുക.
You have enough problems in your own life. Why are you worried about others?
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യത്തിലധികം പ്രശ്നങ്ങളുണ്ട്. എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കുന്നത്?
And brothers and sisters, let us build godly homes in Kerala.
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമുക്ക് ഈ കേരളത്തിലെ ദൈവിക ഭവനങ്ങളെ പണിയാം.
ഹോംസ് ദാറ്റ് ആർ എ ബേണിംഗ് ലൈറ്റ് ഫോർ ജീസസ്.
യേശുക്രിസ്തുവിനു വേണ്ടി കത്തി ജ്വലിക്കുന്നതായ ഭവനങ്ങൾ.
That God can point to the devil.
ദൈവത്തിന് പിശാചിനെ നേരെ ചൂണ്ടിക്കാണിച്ചു
കൊടുക്കുന്ന, God told Satan, have you seen my servant Job? There's no one like him.
ജോബിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവിന് ദൈവത്തിന് യഹോവയായ ദൈവത്തിന് ചോദിക്കുവാൻ കഴിഞ്ഞു, എന്റെ ദാസനായ ഇയ്യോബിനെ നീ കണ്ടുവോ എന്ന്.
Unfortunately, he had a very bad wife.
അദ്ദേഹത്തിന് ഒരു ദുഃഖകരമായ കാര്യം, അദ്ദേഹത്തിന് ഒരു പ്രശ്നക്കാരിയായ ഭാര്യ ഉണ്ടായിരുന്നു.
Both of you, husband and wife, are sitting here. God should be able to say, Satan, have you seen that home over there?
ഇവിടെ നിങ്ങൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഭാര്യയുടെയും ഭർത്താവും ഒന്നിച്ച് വിശ്വസിക്കുന്നവരിൽ ദൈവത്തിന് പിശാചിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുവാനായിട്ട് കഴിയും, ഇതാ ഒരു ദൈവിക ഭവനം.
Now you start praying like that.
ഇപ്പോൾ
Lord, I want you to be able to point to my home. I want you to point my home to the devil.
നിങ്ങൾ എന്റെ ഭവനത്തെ പിശാചിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
Pray that prayer.
ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക.
Lord, please make my home a home that you can point out to the devil.
ദൈവമേ, എന്റെ ഭവനത്തെ പിശാചിന് നിനക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാവുന്ന ഒരു ഭവനമായിട്ട് നീ മാറ്റണം.
You can tell the devil.
നിങ്ങൾക്ക് പിശാചിനോട് പറയുവാൻ കഴിയും.
That God should be able to tell Satan.
ദൈവത്തിന് പിശാചിനോട് പറയുവാനായിട്ട് കഴിയും.
Don't see that home.
നീ ആ ഭവനത്തെ ഒന്ന് കാണുക.
Satan, go and see that home.
പിശാചിന് ആ ഭവനത്തെ നീ കാണുക.
See how their husband and wife live.
നീ നോക്കൂ അവിടെ ഭാര്യയും ഭർത്താവും എത്ര.
See how those children are being brought up.
അവിടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് വളർന്നു വരുന്നതെന്ന് നിങ്ങൾ നോക്കുക.
Let's pray that. Lord, make my home like that.
ദൈവമേ, എന്റെ ഭവനത്തെ നീ അങ്ങനെയാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
The strength of a church is not the number of people sitting there, but the strength of each individual home.
ഒരു സഭയുടെ ശക്തി എന്ന് പറയുന്നത് അവിടെ എത്രയധികം ആൾക്കാർ വരുന്നു എന്നുള്ളതല്ല, അവിടെ എത്രയധികം ദൈവിക ഭവനങ്ങൾ അതിലുണ്ട് എന്നുള്ളതാണ്.
So it's very difficult to look and see whether a church is strong.
നിങ്ങൾക്ക് ഒരു സഭ ശക്തമാണോ എന്ന് നോക്കുവാനായിട്ട് കഴിയും?
It won't be possible. No, not possible.
നിങ്ങൾക്ക് നോക്കുവാനായിട്ട് കഴിയത്തില്ല.
But God can point out and Satan can see whether this church is strong or not.
വിശ്വാസിന് വളരെ വ്യക്തതയോടെ അത് കാണുവാൻ കഴിയും.
ബിക്കോസ് ഹി സീസ് ദ കണ്ടീഷൻ ഓഫ് ഈച്ച് ഹോം.
ഓരോ ഭവനങ്ങളുടെയും അവസ്ഥ അവന് കാണുവാൻ കഴിയും.
I want to encourage you to really fight the battle to overcome Satan in your home.
നിങ്ങളുടെ ഭവനത്തിലെ പിശാചിനോട് യുദ്ധം ചെയ്ത് ജയിക്കുവാനായിട്ട് നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Okay, all of you are great Bible scholars. Let me ask you a question.
ബൈബിൾ വിജ്ഞാനികളായ നിങ്ങളോട് എല്ലാവരോടും ഒരു ചോദ്യം ചോദിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
There is one passage in the New Testament where a lot is written about husbands and wives and parents and children.
പുതിയനിയമ പുസ്തകങ്ങളിലെ ഒരു പുസ്തകത്തില് ഭാര്യയും ഭർത്താവിനെ കുറിച്ചും കുഞ്ഞുങ്ങളെ കുറിച്ചും
ഒക്കെയും മാസ്റ്റേഴ്സ് ആൻഡ് സെർവന്റ്സ്
യജമാനന്മാരെ കുറിച്ചും ദാസന്മാരെ കുറിച്ചും വളരെ വിശദമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. അതേതാണെന്ന് പറയാമോ?
Ephesians. Okay, which chapter? Chapter
5.
But that's not the question. Now comes the question.
So ഇതുവരെയും ചോദിച്ച ചോദ്യം അല്ലായിരുന്നു. ഇപ്പോൾ ചോദ്യം വരാൻ പോകുന്നതേ ഉള്ളൂ.
What comes immediately after that section on the home?
യഥാർത്ഥമായ ചോദ്യം.
Don't open your Bible. Just tell me without looking.
നിങ്ങളുടെ ബൈബിൾ തുറന്നു നോക്കാതെ നിങ്ങൾ ഉത്തരം പറയണം. അത് ഈ കുടുംബജീവിതത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഉടനെ പറയുന്നതായ കാര്യം ഏതാണ്?
Battle with Satan.
വിശ്വാസമായിട്ടുള്ളത് ആ യുദ്ധം.
Ephesians 6:12 Why is that put immediately after the section on the home?
ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ട് ഉടനെ ഈ ആത്മീയ പോരാട്ടത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്?
Because the Holy Spirit through Paul is saying that is where the devil is, you got to overcome Satan.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അപ്പോസ്തലനായ പൗലോസിലൂടെ എഴുതപ്പെട്ടിരിക്കുന്നത് അതിനുശേഷമാണ് പിശാചുമായിട്ടുള്ള പോരാട്ടം വരുന്നത്.
നിങ്ങൾ അതിനെ
നിങ്ങൾ ജയിക്കേണ്ടതാണ്. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ ജയിക്കണം.
It's no use trying to overcome Satan in the church if you can't overcome him at home.
നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ പിശാചിനെ ജയിക്കാൻ കഴിയുന്നില്ല എങ്കിൽ സഭയിൽ ജയിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല.
Jesus says, do you believe that I can help you overcome Satan at home?
യേശുക്രിസ്തു നിങ്ങളോട് ചോദിക്കുന്നു, യേശുക്രിസ്തുവിന് നിങ്ങളെ പിശാചിനെ ജയിക്കുവാൻ സഹായിക്കുവാൻ കഴിയുമോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ?
And we must tell the Lord, yes Lord, we believe.
നാം കർത്താവിനോട് പറയണം, കർത്താവേ ഞങ്ങൾ വാസ്തവമായും വിശ്വസിക്കുന്നു എന്ന്.
You believe I can help you to live a godly, build a godly home.
യേശു നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കുന്നു, നിങ്ങളെ ഒരു ദൈവിക ഭവനം പണിയുവാനായിട്ട് എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ?
Yes Lord.
വിശ്വസിക്കുന്നു എന്ന് പറയുക.
I can't do it.
എനിക്ക് ചെയ്യാൻ കഴിയില്ല.
But if God is for me, who can be against me?
എന്നാൽ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ ആർക്കും പ്രതികൂലമായിരിക്കും.
And if God gave his son for me when I didn't even ask him, why won't he give me when I ask for a godly home?
ഞാൻ ചോദിക്കാതെ തന്നെ എന്റെ ഏകജാതനായ പുത്രനെ ദൈവത്തിന് എനിക്ക് തന്നുവെങ്കിൽ ദൈവം എന്തുകൊണ്ട് എന്റെ ഭവനത്തിലെ പിശാചിനെ ജയിക്കാനായിട്ട് എന്നെ സഹായിക്കുകയില്ല?
Have you got some faith today now?
നിങ്ങൾക്ക് വിശ്വാസം ലഭിച്ചോ എന്ന്?
Then you got the greatest thing.
എന്നാൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ കാര്യം ലഭിച്ചിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.
Let's not lose this faith in the coming days.
ഈ വിശ്വാസം കൈവിട്ടു വരുന്ന ദിവസങ്ങളിൽ വിശ്വാസം കൈവിട്ടു പോകാതിരിക്കുവാൻ
Heavenly Father,
സ്വർഗീയ പിതാവേ,
help us every home here.
ഇവിടെയുള്ള എല്ലാ ഭവനങ്ങളെയും നീ സഹായിക്കണം.
The weakest home,
ഏറ്റവും ബലഹീനമായ കുടുംബം,
the one with most difficulties,
ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ള കുടുംബം,
give them faith that you can do miracles even there.
ദൈവമേ, അവിടെ നിന്റെ അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയുമെന്നുള്ളത് ആ വിശ്വാസം നീ കൊടുക്കണം.
We don't want even one of our children to go to hell.
ഞങ്ങളുടെ ഒരു കുഞ്ഞു പോലും നരകത്തിലേക്ക് കടന്നു പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല.
We don't want even one of our children to live for the world.
ഞങ്ങളുടെ ഒരു കുഞ്ഞു പോലും ഈ ലോകത്തിന് വേണ്ടി ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല.
We want all our children to be disciples of Jesus.
ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളും യേശു കർത്താവിന്റെ യഥാർത്ഥ ശിഷ്യരായി തീരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
We want our home to be a godly home.
ഞങ്ങളുടെ ഭവനം ദൈവീക ഭവനമായി തീരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
Help us Lord each one.
കർത്താവേ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമേ.
In Jesus name. Amen.
യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.